السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء، واتقوا الله الذي تساءلون به والأرحام، إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد، فإن خير الكلام كلام الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. سهودنا عليه الله عند رحمة أو عند فضل كنده في مسجد الندم رب عند ദീൻ പഠിക്കാൻ ഒരുമിച്ച് ചേരാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്തിരിക്കുകയാണ്. അൽഹംദുലില്ലാഹ്. അള്ളാഹുവിൻ്റെ ദീൻ സംബന്ധിച്ച് പഠിക്കാനിരിക്കുക, അതിനുവേണ്ടി സമയം ചെലവഴിക്കുക എന്നത് മഹത്തരമായ ഇബാദത്താണ്. ആ മജ്ലിസിൽ ഇരിക്കുവോളം, അതിനുവേണ്ടി ശ്രമിക്കുവോളം ആ സമയം അത്രയും ഒരു മുസ്ലിം അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുകയാണ്. ഇബാദത്തിൻ്റെ ശ്രേഷ്ഠമായ മജ്ലിസുകളാണ് ഇൽമിൻ്റെ മജ്ലിസുകൾ. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളതുപോലെ, മജ്തമ ഖൗമുൻ ഫി ബൈതി മിൻ ബുയൂതില്ലാഹ് യസ്ലൂന കിതാബല്ലാഹ് വയതദാറസൂനഹു ബൈനഹും. ഏതൊരു കൂട്ടരാണോ അള്ളാഹുവിൻ്റെ ഭവനങ്ങളിലൊന്നിൽ ഒരുമിച്ച് ചേരുകയും എന്നിട്ട് ഖുർആൻ പരസ്പരം പഠിക്കുകയും ചെയ്തത്, ഇല്ല ഹഫത്ഹുമുൽ മലായിക വഗശിയത്ഹുമുർ റഹ്മ വനസലത അലൈഹി മുസ്തകീന വദക്കറഹു അല്ലാഹു ഫീമൻ ഇൻദ. അവർക്കുമേൽ സകീനത്ത് ഇറങ്ങാതിരിക്കുകയില്ല, അല്ലാഹുവിൽ നിന്നുള്ള സമാധാനം, മലക്കുകൾ അവരെ പൊതിയാതിരിക്കുകയില്ല, സകീനത്ത് അവരെ മൂടാതിരിക്കുകയില്ല, അവർക്ക് അള്ളാഹുവിന്റെ കാരുണ്യം ലഭിക്കാതെ പോവുകയില്ല, അള്ളാഹു അവന്റെ പക്കലുള്ളവരോട് അവരെ കുറിച്ച് പറയാതിരിക്കുകയില്ല. റബ്ബ് സുബ്ഹാനഹു വതആല നമ്മുടെ മജ്ലിസുകൾ അങ്ങനെയുള്ളതാക്കി തീർക്കുമാറാകട്ടെ. ഇഖ്ലാസോടെ അള്ളാഹുവിന്റെ ദീൻ പഠിക്കാനും പഠിപ്പിക്കാനും റബ്ബ് സുബ്ഹാനഹു വതആല നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ നിഅമത്തുകളിൽ ഏറ്റവും വലുത് അവൻ നമ്മെ മുസ്ലിമീങ്ങളാക്കി എന്നതാണ്. അതിനുശേഷം റബ്ബ് സുബ്ഹാനഹു വതആല അവന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും അവിടുത്തെ സഹാബത്തിന്റെയും പാതയിൽ നമ്മെ ആക്കി തീർക്കുക എന്നതാണ് വലിയ നിഅമത്ത്. ഒരു ഇസ്ലാമിലും സുന്നത്തിൽ അഥവാ അഹ്ലു സുന്നത്തിലുമാവുക എന്നത് വലിയ നിഅമത്താണ്, അള്ളാഹുവിന്റെ വലിയ അനുഗ്രഹമാണത്. കാരണം അത് നഷ്ടപ്പെട്ടു പോവുക എന്നതിനേക്കാൾ വലിയ ഹതഭാഗ്യം മറ്റൊന്നില്ല. ഒരാൾ അവനെ സൃഷ്ടിച്ച റബ്ബിന്റെ ദീനല്ലാത്ത മനുഷ്യരാൽ കെട്ടിയുണ്ടാക്കപ്പെട്ടതോ മനുഷ്യരാൽ മാറ്റിത്തിരുത്തപ്പെട്ടതോ ആയ ദീനുകളിലായി ജീവിച്ചു മരിക്കുക എന്നത് വലിയ ദൗർഭാഗ്യമാണ്. അവന്റെ സങ്കേതം നരകമായിരിക്കും. മയ്യബ്തഗി ഗൈറൽ ഇസ്ലാമി ദീനൻ ഫലൻ യുഖ്ബല മിൻ വഹുവ ഫിൽ ആഖിറത്തി മിനൽ ഖാസിരീൻ. അള്ളാഹു പറയുന്നു, ആരാണോ ഇസ്ലാമല്ലാത്തതിനെ ദീനായി തേടിപ്പോയത്, ഒരിക്കലും അവനിൽ നിന്ന് അത് സ്വീകരിക്കപ്പെടുകയില്ല. വഹുവഫിൽ ആഖിറത്ത് മിനൽ ഖാസിരീൻ, അവൻ നാളെ പരലോകത്ത് നഷ്ടക്കാരുടെ കൂട്ടത്തിലായിരിക്കും. വലിയാദു ബില്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യസ്മഉ ബി അഹദു മിൻ ഹാദിഹിൽ ഉമ്മത്തി യഹൂദിയ്യൻ വലാ നസ്റാനിയ്യൻ ثم يموت ولم يؤمن بالذي ارسلت به الا كان من اصحاب النار. എന്റെ ഉമ്മത്തിൽ ആരാകട്ടെ യഹൂദിയോ നസ്റാനിയോ ആരാകട്ടെ എന്നെ കുറിച്ച് കേൾക്കുകയും എന്നിട്ട് ഞാൻ ഏത് ദീനുമായി നിയോഗിക്കപ്പെട്ടോ അത് സ്വീകരിക്കാതെ അത് അവൻ വിശ്വസിക്കാതെ മരിച്ചുപോകുകയും ചെയ്താൽ ഇല്ലാ കാന മിൻ അസ്ഹാബിൻ നാർ, അവൻ നരകക്കാരുടെ കൂട്ടത്തിലായിരിക്കും. നഊദു ബില്ലാഹ്. അല്ലാഹു നമ്മെ കാത്തിരിക്കുമാറാകട്ടെ. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും സഞ്ചരിച്ച പാത ഏതോ, അതാണ് അഹ്ലു സുന്നത്തിന്റെ പാത. അതിലായി ജീവിച്ചു ഭരിക്കുക എന്നത് അള്ളാഹുവിന്റെ വലിയ നിഅമത്താണ്. കാരണം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പിൽക്കാലത്ത് ഈ ഉമ്മത്തിൽ ഉണ്ടാകുന്ന ചേരിതിരിവുകളെ കുറിച്ച് താക്കീത് ചെയ്യുകയുണ്ടായി. ഫഇന്നഹു മൻ യഅശ് മിൻകും ബഅദി ഫസയറ ഇഖ്തിലാഫൻ കസീറ ഫഅലൈക്കും ബിസുന്നതി വസുന്നതിൽ ഖുലഫാഇ റാശിദീൻ അൽമഹ്ദിയീൻ തമസ്സകൂ ബിഹാ عضوا عليها بالنواجذ وإياكم ومحدثات الأمور فإن كل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. العرباض بن سارية رضي الله عنه نبي صلى الله عليه وسلم عندما سمعنا للنل أبدون صلى الله عليه وسلم فارنا دائنا ما أريد حديث عن هذا أبدون فارنا نجل إنك شاشم جيبك يعنجل دارالك لكنا بهن دقل نجل كغانان كريم. ആ സമയത്ത് നിങ്ങൾക്കുള്ളത് എന്റെ സുന്നത്താണ്. അലൈക്കും ബി സുന്നതി, എന്റെ സുന്നത്ത് നിങ്ങൾ അത് അവലംബിക്കുക. തമസ്സകൂ ബിഹ, അത് നിങ്ങൾ മുറുകെ പിടിക്കുക. അദ്ദു അലൈഹ ബിൻ നവാജിദ്, അണപ്പല്ലുകൊണ്ട് കടിച്ചു പിടിക്കുക. എന്റെ സുന്നത്തും അതുപോലെ. വസുന്നത്തിൽ ഖുലഫായി റാഷിദീൻ അൽ മഹ്ദിയീൻ, സന്മാർഗം സ്വീകരിച്ചവരായ സന്മാർഗത്തിൽ നിലകൊള്ളുന്ന എന്റെ സഹാബത്തിന്റെ ചര്യയും. സഹോദരങ്ങളെ, ഇസ്ലാമും ഈ സുന്നത്തും, ഇസ്ലാമും അഹ്ലു സുന്നത്ത് അവരുടെ മാർഗവും ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കും. ഇസ്ലാമതിന്റെ തനിമയോടെ, ഇസ്ലാമതിന്റെ തെളിച്ചത്തോടെ, കലർപ്പില്ലാതെ ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കും. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ അറിയിച്ച പ്രവചനമാണ്. എന്താണ് നമ്മെ സംബന്ധിച്ചിടത്തോളം ശ്രദ്ധിക്കേണ്ടത്? നാം അതിലാണോ അല്ലേ എന്നതാണ്. അതിന് ആളുകളുണ്ടാകും ഖിയാമത്ത് നാൾ വരെ, ഒരു സംശയവുമില്ലാതെ. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചത്. നമ്മൾ അതിലാണോ അല്ലേ എന്നതാണ് വിഷയം. അതിനുവേണ്ടി ഒരു മുസ്ലിം നിരന്തരം അള്ളാഹുവിനോട് ദുആ ചെയ്തുകൊണ്ടിരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് അലി ബിൻ അബീ ത്വാലിബ് റളിയല്ലാഹുവിനോട് പഠിപ്പിച്ചു കൊടുക്കുന്നു. ഓ അലി, നീ ദുആ ചെയ്യുക, അല്ലാഹുമ്മ ഹ്ദിനി വസദ്ദിദ്നി, അല്ലാഹുമ്മ ഹ്ദിനി വസദ്ദിദ്നി. ഇത്ര എളുപ്പത്തിൽ പഠിക്കാൻ പറ്റിയ ദുആ, അല്ലാഹുമ്മ അല്ലാഹു ഇഹ്ദിനി, നീ എന്നെ സന്മാർഗത്തിലാക്കണമേ. വസദ്ദിദ്നി, നീ എന്നെ സദാദിലാക്കണമേ. എന്താണ് ഹിദായത്തും സദാദും? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലിക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നു. ഹിദായത്ത് പറയുമ്പോൾ നീ ഓർക്കുക, ഹിദായത്തൊക്കെ ഫി ത്വരീഖ്, നീ ഒരു സ്ഥലത്തേക്ക് സഞ്ചരിക്കുമ്പോൾ നേരായ വഴിയിലൂടെ സഞ്ചരിക്കുക എന്നത്, ശരിയായ വഴി. നീ സദാദ് ചോദിക്കുമ്പോൾ ഓർക്കുക, നീ അമ്പയ്യുമ്പോൾ അത് കൃത്യമായ ലക്ഷ്യസ്ഥാനത്ത് കൊള്ളിക്കുക എന്നത് ഓർക്കുക. എന്ന് പറഞ്ഞാൽ നിന്റെ വഴി നേരെയായിരിക്കണം, നിന്റെ ഓരോ നിലപാടും ശരിയായിരിക്കണം. അതിനുവേണ്ടി അള്ളാഹുവിനോട് ദുആ ചെയ്യുക. അള്ളാഹു അതിന് തൗഫീഖ് തന്നില്ലെങ്കിൽ, അള്ളാഹു നിന്നെ അതിലേക്ക് നയിച്ചില്ലെങ്കിൽ, ഒരാൾക്കും നിന്നെ അതിലേക്ക് നയിക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് റബ്ബിനോട് കേണ് ദുആ ചെയ്യുക, റബ്ബിനോട് കേണ് നാം ഓരോരുത്തരും പ്രാർത്ഥിക്കുക. അല്ലാഹുമ്മ ഹ്ദിനി വസദ്ദിദ്നി, അല്ലാഹുമ്മ ഹ്ദിനി വസദ്ദിദ്നി, അല്ലാഹുവെ നീ എന്നെ നേരായ വഴിയിലാക്കണമേ, നീ എന്നെ ശരിയാക്കണമേ. ശരിയായ നിലപാടിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തെന്നിപ്പോകാതെ, ശരിയായ ഇസ്ലാമിന്റെ വഴിയിൽ നിന്ന് അങ്ങുമിങ്ങും പാളിപ്പോകാതെ, ഹക്ക് ഏതാണോ അതിൽ ഉറച്ചു നിൽക്കാൻ അള്ളാഹു എനിക്ക് തൗഫീഖ് ചെയ്യണം എന്ന് നാം ഓരോരുത്തരും റബ്ബിനോട് നിരന്തരം ദുആ ചെയ്യണം. കാരണം ബലാലത്തിലേക്ക്, വഴികേടിലേക്ക് ക്ഷണിക്കുന്നവരും, വഴികേടിനു വേണ്ടി സംസാരിച്ചുകൊണ്ടിരിക്കുന്നവരും, വഴികേടിനു വേണ്ടി അതിലേക്ക് ജനങ്ങളെ ക്ഷണിക്കാൻ രാവും പകലും മെനക്കെട്ടുകൊണ്ടിരിക്കുന്നവരും ധാരാളമുണ്ട്, എമ്പാടും എമ്പാടുമുണ്ട്. ശൈത്താന്റെ വഴിയിലേക്ക്, പിശാചിന്റെ പാതയിലേക്ക് ജനങ്ങളെ വിളിക്കുന്നവർ, അങ്ങനെയുള്ളവരുടെ കെണികളിൽ പെട്ടുപോകാതെ, അവരുടെ തൽബീസുകളിൽ സത്യവും അസത്യവും കൂട്ടിക്കുഴക്കുന്ന അവരുടെ വാചാടോപങ്ങളിൽ പെട്ടുപോകാതിരിക്കാൻ അള്ളാഹുവിന്റെ കാവലല്ലാതെ മറ്റൊന്നുമില്ല. അതുകൊണ്ട് റബ്ബിനോട് നിരന്തരം ദുആ ചെയ്യുക, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുക, തഖ്വ പാലിക്കുക. തഖ്വ എന്നത് സത്യവും അസത്യവും വേർതിരിക്കാൻ അത് മുഖേന റബ്ബ് നമ്മെ സഹായിക്കും. അള്ളാഹുവിനെ സൂക്ഷിച്ചാൽ അള്ളാഹു നിന്നെ കാക്കും. ഇഹ്ഫദില്ലാഹ് യഹ്ഫദുക്. അള്ളാഹുവിനെ സൂക്ഷിക്കുക, അള്ളാഹു നിന്നെ കാത്തുകൊള്ളും. ആ കാവൽ, അത് ഏറ്റവും വലിയ കാവൽ, അത് ഹിദായത്തിൽ നിന്ന് അള്ളാഹു പിടിച്ചു നിർത്തുക എന്നതാണ്. അതിനേക്കാൾ വലിയ കാവൽ വേറൊന്നുമില്ല, അതിനേക്കാൾ വലിയ കാവൽ വേറെ ഒന്നുമില്ല. അതുകൊണ്ട് അള്ളാഹുവിനെ സൂക്ഷിക്കുക, രഹസ്യ ജീവിതത്തിലും പരസ്യ ജീവിതത്തിലും. അള്ളാഹുവിനോട് നിരന്തരം ദുആ ചെയ്യുക, അവനെ ധാരാളമായി ഓർക്കുക, അള്ളാഹുവിന്റെ ഖുർആൻ ധാരാളമായി പഠിക്കുക, ദീൻ പഠിച്ചുകൊണ്ടേയിരിക്കുക, ദീൻ പഠിച്ചുകൊണ്ടേയിരിക്കുക, കിതാബും സുന്നത്തും കേട്ടുകൊണ്ടേയിരിക്കുക. അതല്ലാത്തത് കേട്ട് നേരം കളയാതെ കിതാബും സുന്നത്തും കേട്ടുകൊണ്ടേയിരിക്കുക, അത് ഹിദായത്തിൽ നമ്മെ ഉറപ്പിച്ചു നിർത്തും. അള്ളാഹു ചോദിച്ചില്ലേ, വകൈഫ തക്ഫുറൂൻ, നിങ്ങൾ എങ്ങനെ കാഫിറുകളായി പോകാനാണ്, നിങ്ങൾ എങ്ങനെ അവിശ്വാസികളായി പോകാനാണ്. വഅൻതും തുത്ല അലൈക്കും ആയത്തുല്ലാഹി വഫീകും റസൂലുഹു വമൻ യഅതസിം ബില്ലാഹ് ഫഖദ് ഹുദിയ ഇലാ സിറാത്തിൽ മുസ്തഖീം. നിങ്ങളിൽ അള്ളാഹുവിന്റെ കിതാബ് പാരായണം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കെ, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളിൽ ഉണ്ടായിരിക്കെ, നിങ്ങൾ എങ്ങനെ നിഷേധികളായി പോകാനാണ്, നിങ്ങൾ എങ്ങനെ നിഷേധികളാകാനാണ് ആരെങ്കിലും അള്ളാഹുവിനെ മുറുകെ പിടിച്ചാൽ. വമയഅസിം ബില്ലാഹ് ഫഖദ് ഹുദിയ ഇലാ സിറാത്തിൽ മുസ്തഖീം, അവൻ ശരിയായ വഴിയിലേക്ക് നയിക്കപ്പെടുന്നതാണ്. അതുകൊണ്ട് കിതാബും സുന്നത്തും പഠിക്കുക. അള്ളാഹു സുബ്ഹാനഹു വതആല അവന്റെ ഫദ്ലിനാൽ റഹ്മത്തിനാൽ നമ്മുടെ പാപങ്ങൾ മുഖേന നമ്മെ തെറ്റിച്ചു കളയാതെ, നമ്മുടെ പാപങ്ങൾ അള്ളാഹു വീഴ്ചകൾ അള്ളാഹു പുറത്തു തരികയും അവന്റെ ശരിയായ മാർഗത്തിൽ ഇസ്ലാമിലും സുന്നത്തിലും നമ്മെ ജീവിപ്പിക്കുകയും അതിനായി മരിപ്പിക്കുകയും ചെയ്യുമാറാകട്ടെ. اللهم اهدنا وسددنا يا مقلب القلوب ثبت قلوبنا على دينك. اللهم علمنا كتابك وسنه نبيك واحكام دينك يا ارحم الراحمين. സഹോദരങ്ങളെ, പരിശുദ്ധ ഖുർആനിലെ സൂറത്തുകളിൽ നമ്മൾ ഈ പ്രദേശത്ത് പരിശുദ്ധ ഖുർആനിലെ മുസ്ഹഫിലെ അവസാന ഭാഗത്തുള്ള സൂറത്തുകൾ തൊട്ട് മുകളിലേക്ക് ആണ് പഠിച്ചു വന്നത്, തഫ്സീർ മനസ്സിലാക്കി വന്നത്. അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹത്താൽ അങ്ങനെ സൂറത്തുൽ ജാസിയ വരെ പൂർത്തിയാക്കാൻ നമുക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല തൗഫീഖ് ചെയ്തു. റബ്ബ് നമുക്കത് പ്രയോജനം ചെയ്യുമാറാകട്ടെ. അടുത്ത സൂറത്ത് സൂറത്തു ദുഖാന, സൂറത്തു ദുഖാൻ. സൂറത്തു ദുഖാൻ മക്കയിൽ അവതരിപ്പിക്കപ്പെട്ട സൂറത്തുകളിലൊന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിജ്റക്ക് മുൻപ് അവതരിപ്പിക്കപ്പെട്ട സൂറത്തുകളിലൊന്നാണ് സൂറത്തു ദുഖാൻ. ഈ സൂറത്ത് പരിശുദ്ധ ഖുർആനിലെ ഹാമീം എന്ന് തുടങ്ങുന്ന സൂറത്തുകളിലൊന്നാണ്. പരിശുദ്ധ ഖുർആനിലെ ഈ ഭാഗത്തുള്ള ചില സൂറത്തുകൾ ഹാമീം എന്ന രണ്ട് ഹർഫുകൾ കൊണ്ടാണ് ആരംഭിച്ചിട്ടുള്ളത്. അതിലൊന്നാണ് ഈ സൂറത്ത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഹാമീം വൽ കിതാബിൽ മുബീൻ. അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു, ഹാമീം വൽ കിതാബിൽ മുബീൻ. പരിശുദ്ധ ഖുർആനിലെ സൂറത്തുകളുടെ തുടക്കത്തിലുള്ള ഈ അലിഫ് ലാം മീം, അലിഫ് ലാം റാ, അലിഫ് ലാം മീം സാദ്, കാഫ് ഹാ യാ ഐൻ സാദ്, ഖാഫ് സാദ് തുടങ്ങിയ അക്ഷരങ്ങൾ, അൽ ഹുറൂഫുൽ മുഖത്തഅ എന്നാണ് അതിന് പറയുക. അത് അക്ഷരങ്ങളാണ്. എന്താണ് അതിൻ്റെ അർത്ഥം? സാധാരണ അറബി ഭാഷയിൽ, അറബികൾ സംസാരിക്കുന്ന ഭാഷയിലാണ് പരിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടത്. അവരെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ അക്ഷരങ്ങൾ അവർ സംസാരിക്കാൻ ഉപയോഗിക്കാറില്ല. ഇങ്ങനെ അക്ഷരങ്ങൾ എന്തെങ്കിലും കാര്യം പറയാൻ അവർ ഉപയോഗിക്കാറില്ല. അതുകൊണ്ട് അതിന് ഇന്നർത്ഥമുണ്ട്, ഇന്നർത്ഥമുണ്ട് എന്ന് പറയുന്നത് അറബികളുടെ സംസാര ഭാഷയിൽ ഇല്ലാത്തിടത്തോളം അത് ലുഗത്തിൽ, ഭാഷയിൽ അത് ശരിയാവുകയില്ല. എന്നാൽ റബ്ബ് സുബ്ഹാനഹു വതആലയുടെ കലാമിൽ ഒന്നുപോലും വെറുതെയില്ല. അവനത് അവതരിപ്പിച്ചതിൽ അവന്റെ കൃത്യമായ ഉദ്ദേശവും അവന്റെ ലക്ഷ്യവുമുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആല ഒന്നും വെറുതെ അവതരിപ്പിച്ചതല്ല. അതിനെ കുറിച്ച് പറയപ്പെട്ടിട്ടുള്ള അഭിപ്രായങ്ങളിൽ വല്ലാഹു അഅലം ഏറ്റവും ശരിയായ അഭിപ്രായം എന്നാൽ റബ്ബ് സുബ്ഹാനഹു വതആല ഇതുപോലുള്ള അക്ഷരങ്ങൾ പറഞ്ഞ് അള്ളാഹു സുബ്ഹാനഹു വതആല ഉണർത്തുകയാണ്, ഇതാ ഈ നിങ്ങൾക്കറിയാവുന്ന അക്ഷരങ്ങൾ കൊണ്ടാണ് പരിശുദ്ധ ഖുർആനിലെ ആയത്തുകളെല്ലാം. അറബിയിൽ എത്ര അക്ഷരങ്ങളുണ്ടോ ആ അക്ഷരങ്ങളല്ലാതെ മറ്റൊന്നും ഖുർആനിലില്ല. ഇത് മുഴുവൻ അറബിയാണ്. وَإِنَّهُ لَتَنْزِيلُ رَبِّ الْعَالَمِينَ نَزَلَ بِهِ الرُّوحُ الْأَمِينُ عَلَى قَلْبِكَ لِتَكُونَ مِنَ الْمُنْذِرِينَ بِلِسَانٍ عَرَبِيٍّ مُبِينٍ وَإِنَّهُ لَتَنْزِيلُ رَبِّ الْعَالَمِينَ سورة الشعراء إلى الله بارين إذ رب العالمين آية الله إن قلنا ودري فيك فتدان نزل به الروح الأمين بشتسنا يا روح جبريل عن إذن قلنا رنجين على قلبك هو نبي تاغل رهردات لتكون من المنذرين تاغل تاكيد غار لرالا غان الله إنه പഴയ നബിമാരുടെ ശ്രേണിയിൽ അവസാനത്തെ നബിയായി താങ്കളെ നിയോഗിക്കാൻ. ഇതക്കൂന മിനൽ മുൻദിരീൻ ബിലിസാനിൻ അറബിയും മുബീം, വ്യക്തമായ അറബി ഭാഷയിൽ, വ്യക്തമായ അറബി ഭാഷയിലാണ് ഇത് അവതരിപ്പിക്കപ്പെട്ടത്, ഇത് അള്ളാഹു ഇറക്കിയത് എന്ന് ഖുർആനിൽ പല സ്ഥലത്ത് അള്ളാഹു പറഞ്ഞിട്ടുള്ളതാണ്. ഇത് നാം അറബി ഭാഷയിലുള്ള ഖുർആനാക്കിയിരിക്കുന്നു, നിങ്ങൾ ഇത് ഗ്രഹിക്കാൻ, മനസ്സിലാക്കാൻ, നിങ്ങൾ ഇത് ഉൾക്കൊള്ളാൻ. അതുകൊണ്ട് ഈ ഭാഷയിൽ ആണിത് അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ഈ ഭാഷയാകട്ടെ ഇതിന്റെ ആദ്യത്തെ അഭിസംബോധിതർ ഖുറൈശികൾ, അവർ ഈ ഭാഷയിൽ അഗ്രഗണ്യരും നിപുണരുമായിരുന്നു. ഭാഷയിൽ അവരുടെ കഴിവ് എമ്പാടും അറിയപ്പെട്ട കാര്യമാണ്. ഭാഷയിൽ അവർ നടത്തിയിരുന്ന മത്സരങ്ങൾ, ഭാഷയിലുള്ള കഴിവിന്റെ പേരിൽ അവർ പരസ്പരം നടിച്ചിരുന്ന പൊങ്ങച്ചവും, അതുപോലെ അവർ നടത്തിയിരുന്ന അവർ അങ്ങോട്ടും ഇങ്ങോട്ടും അതിന്റെ പേരിൽ പെരുമ നടിച്ചിരുന്നതും വളരെ പ്രസിദ്ധമാണ്. അവരുടെ ഓരോ കബീലയിൽ, ഓരോ ഗോത്രങ്ങളിൽ ഒരു ഷായറുണ്ടാവുക, ഒരു കവി ഉണ്ടാവുക എന്ന അഭിമാനമാണ്. എന്നിട്ട് ആ കവികളുടെ മത്സരങ്ങൾ അവർ സംഘടിപ്പിച്ചിരുന്നു. അതിൽ ഹജ്ജിന്റെ മൗസിമിൽ, ഹജ്ജിന്റെ ആ സമയത്ത് കവിതാ മത്സരങ്ങൾ നടക്കുകയും അതിൽ ഏറ്റവും മുന്തിയത് സ്വർണം കൊണ്ട് എഴുതി കാബയിൽ തൂക്കിയിടുകയും ചെയ്യുമായിരുന്നു. അല്ലഖാസ് എന്ന പേരിൽ അറിയപ്പെട്ട കവിതകൾ, അതിന് വളരെ അറിയപ്പെട്ടവരായിരുന്നു അവർ. അതുപോലെ അവരുടെ ഭാഷയിലെ കഴിവ് അതറിയിക്കുന്ന മറ്റൊരു കാര്യമാണ്, അവർ ഒരു കാര്യത്തിന് വ്യത്യസ്തങ്ങളായ പദങ്ങൾ, മുത്തറാദിഫുകൾ ധാരാളമായി ഉപയോഗിച്ചിരുന്നു. ഉദാഹരണത്തിന്, ഒരു കുട്ടി അത് ജനിച്ചത് മുതൽ അതിന്റെ വളർച്ചയുടെ പല ഘട്ടത്തിൽ അതിന് പല പേരാണ്. മറ്റുള്ള ഭാഷകളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയുള്ള പദങ്ങൾ വളരെ കുറവാണ്. എത്രത്തോളം സമ്പന്നമായ മറ്റു വേറെ ഭാഷകളില്ല. ഖുൽഫൽ എന്ന് പറയും, ഗുലാം എന്ന് പറയും, മുറാഹിഫ് എന്ന് പറയും, റജുൽ എന്ന് പറയും, ഷാബ് എന്ന് പറയും, ഷെയ്ഖ് എന്ന് പറയും, പല പേരുകൾ ഒരു മനുഷ്യന്റെ വ്യത്യസ്ത ഘട്ടങ്ങൾ അറിയിക്കാൻ. അതുപോലെ കാരക്ക, അതിന്റെ പല ഘട്ടങ്ങളിൽ പല പേരുകൾ. ഒട്ടകം, അതിന്റെ വളർച്ചയുടെ പല ഘട്ടങ്ങളിൽ പല പേരുകൾ. ഇങ്ങനെ മുത്തറാദിഫുകൾ ധാരാളമായി ഉണ്ടാവുക എന്നത് ഒരു ഭാഷയുടെ അതിന്റെ ശക്തിയാണ് അറിയിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് പരിശുദ്ധ ഖുർആനിൽ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുള്ള അദ്ദേഹം പറഞ്ഞിട്ടുള്ളതുപോലെ ഖുർആനിന്റെ അമാനുഷികത, അത് ഖുർആനിന്റെ പര്യായ പദങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. മലയാളത്തിൽ ഒരു പക്ഷേ അതിന് രണ്ട് നമുക്ക് ഒരു അർത്ഥമേ പറയാൻ സാധിക്കുകയുള്ളൂ. പക്ഷേ അറബിയിൽ അത് രണ്ടിടത്ത് അത് രണ്ടെണ്ണം പ്രയോഗിച്ചതിന് പിന്നിൽ വ്യത്യസ്ത കാരണങ്ങളുണ്ടാകും. ആ സ്ഥലത്ത് അവിടെ അത് പറയാം, ഈ സ്ഥലത്ത് ഇങ്ങനെ പറയാം, കാരണം വേറെ ഉണ്ടാകും. എന്നതുപോലെ ഇത് ഈ ഭാഷയുടെ വലിയ പ്രത്യേകതയാണ്. ഇതുപോലെ അറബിയിൽ വലിയ കഴിവുണ്ടായിരുന്ന ആളുകളായിരുന്നു അവർ. അവരെയാണ് പരിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു സുബ്ഹാനഹു വതആല വെല്ലുവിളിക്കുന്നത്. ഓരോ ഖൗമിനും അള്ളാഹു അവതരിപ്പിക്കുന്ന, നബിമാർക്ക് അവതരിപ്പിക്കുന്ന തെളിവുകൾ പൊതുവെ ആ ജനങ്ങൾക്ക് യോജിച്ചതായിരിക്കും. മൂസ അലൈഹിസ്സലാമിന്റെ കാലത്ത് ജനങ്ങൾ സിഹറിൽ, ഈ ജാലവിദ്യയിൽ വലിയ മത്സരിച്ചിരുന്ന ആളുകളായിരുന്നു. അതുകൊണ്ടാണ് മൂസ നബി വന്ന ഉടനെ ഖൗം പറയുന്നത്, ഫിറഔനോട് പറയുന്നത് നാട്ടിലെ കാളപ്പറഞ്ഞേക്കുഹാരിൻ അലീം, പുതിയ വിവരമുള്ള വലിയ ജാലവിദ്യക്കാരെ നിങ്ങളുടെ അടുത്ത് ഹാജരാക്കി തരും, അത്ര എണ്ണമുണ്ട്. മൂസാ നബി അവർ വിളിക്കുന്നത് കാണാം, മൂസാ നബി അലൈഹിസ്സലാമിൽ വിശ്വസിക്കാത്തപ്പോൾ ഇതുകൊണ്ട് അള്ളാഹു പരീക്ഷണങ്ങൾ അവർക്കിറക്കി, പലതുകൊണ്ട് അവരെ പരീക്ഷിച്ചു, തൂഫാൻ കൊണ്ട്, വെള്ളപ്പൊക്കം കൊണ്ട്, അതുപോലെ തവളകളെ കൊണ്ട്. എവിടെ നോക്കിയാലും തവളയാണ്, രക്തം കൊണ്ട്, എവിടെ നോക്കിയാലും രക്തം, കിണറ്റിൽ നിന്ന് വെള്ളം എടുക്കാൻ നിന്നാൽ അവിടെയും രക്തം, അതുപോലെ പേൻ കൊണ്ട്, ഇങ്ങനെയുള്ള അതുപോലെ വരൾച്ച കൊണ്ട്, പല പരീക്ഷണങ്ങൾ കൊണ്ട് അള്ളാഹു അവരെ പരീക്ഷിച്ചു. എന്തിനു വേണ്ടിയാൽ? അവർ മൂസാ നബിയിൽ വിശ്വസിക്കാൻ വേണ്ടി. പരീക്ഷണങ്ങൾ ഉണ്ടാകുമ്പോൾ അവർ മൂസാ നബിയുടെ അരികിൽ അലൈഹിസ്സലാം വന്ന് പറയുകയാണ്, യാ അയ്യുഹ സാഹിർ ഉദ്ഉ ലനാ റബ്ബക, ഓ സാഹിർ നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി അള്ളാഹുവിനോട് ദുആ ചെയ്യൂ. പണ്ഡിതന്മാർ പറയുന്നത് കാണാം, സാഹിർ എന്ന് അവരവിടെ പരിഹസിച്ചിട്ട് വിളിക്കുന്നതല്ല, മറിച്ച് സാഹിറിന് വലിയ സ്ഥാനമാണ് അവിടെ ഉള്ളത്. സാഹിറാവുക എന്നത് അവിടെ വലിയ സ്ഥാനമുള്ള കാര്യമാണ്. അവിടെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ചു സാഹിർ എന്ന് വിളിച്ചത് പോലുള്ള പരിഹാസത്തിന്റെ വിളിയല്ല അവിടെ, മറിച്ച് അവരെ അത് ഒരു ഇതുപോലുള്ള സ്ഥാനമുള്ള ഒരാൾ സാഹിറാവുക എന്നത് അവിടെ ഒരു കുറഞ്ഞ പദവിയല്ല, അങ്ങനെ വിളിച്ചതാണ് എന്ന്. അല്ലാഹു സുബ്ഹാനഹു തആല അവരുടെ മുഴുവൻ സിഹറിനെയും തകർക്കുന്ന ആയത്താണ് മൂസാ നബി അലൈഹിസ്സലാമിന് കൊടുത്തത്. മൂസാ അലൈഹിസ്സലാമിനോട് വടി താഴെയിടാണ് അല്ലാഹു പറഞ്ഞു, വലിയ പാമ്പായി തീർന്നത്. മൂസാ അലൈഹിസ്സലാം അല്ലാഹുവിന്റെ നബിമാർ എന്നാൽ അവർ ധീരതയില്ലാത്തവരല്ല. ഇത്രയും ധൈര്യമുള്ള മൂസാ അലൈഹിസ്സലാം അത് കണ്ടപ്പോൾ ഓടിയെങ്കിൽ അതെന്തായിരിക്കും നിങ്ങൾ ചിന്തിച്ചു നോക്കണം. ഇങ്ങനെയുള്ള ആയത്താണ് അള്ളാഹു നൽകിയത്. അതുപോലെ കൈ അത് കക്ഷത്തിലേക്ക് വെച്ച് പുറത്തെടുത്താൽ വെട്ടിത്തിളകുന്ന വെള്ളനിറമായി തീരും, ഒരു വെള്ളപ്പാണ്ടോ മറ്റോ ഉണ്ടായിട്ട് ഉള്ളതല്ല, മറിച്ച് വെട്ടിത്തിളങ്ങുന്നതായി തീരും. വീണ്ടും വെച്ചാൽ അത് പഴയ പോലെയാകും, കാരണം അവർ സിഹറിന്റെ ആളുകളായിരുന്നു. അതുപോലെ ഈസ അലൈഹിസ്സലാമിന്റെ കാലത്ത് അവർ ചികിത്സയിൽ അതിൽ മുന്നേറിയ ഒരു കൂട്ടരായിരുന്നു. ഐസാ നബിക്ക് അള്ളാഹു നൽകിയ ആയത്ത് നോക്കൂ നിങ്ങൾ, അന്ധനായ ആൾ ഐസാ നബിയുടെ അരികിലേക്ക് വരും അലൈഹിസ്സലാം, ഐസാ നബി മുഖത്ത് തടവിയാൽ കാഴ്ച തിരിച്ചുവിട്ടുന്നു. എങ്ങനെ അന്ധന? കാഴ്ച ഉണ്ടായിട്ട് കാഴ്ച പോയിപ്പോയ അന്ധനല്ല, ജന്മന അന്ധനായ ആൾ, ജന്മനായി അന്ധനായ ആൾ. അതുപോലെ വള്ളപ്പാണ്ട് ഉള്ള രോഗിയെ തടവിയാൽ അയാൾ ശരിയാകുന്നു. ഇങ്ങനെയുള്ള ആയത്തുകൾ നൽകി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകിയ ആയത്തിന്റെ പ്രത്യേകത എന്താണ് സഹോദരങ്ങളെ? എല്ലാ നബിമാരുടെ ആയത്തുകളും, ആയത്ത് എന്നത് ഞാൻ ഉദ്ദേശിക്കുന്നത് മുഅ്ജിസത്തുകൾ എന്ന കാര്യമാണ്. മുഅ്ജിസത്ത് എന്ന പ്രയോഗം പെട്ടെന്ന് മനസ്സിലാകും, പിൽക്കാലത്തെ പണ്ഡിതന്മാർ ഉപയോഗിച്ച പ്രയോഗമാണ് മുഅ്ജിസ എന്ന പ്രയോഗം. പഴയകാല പണ്ഡിതന്മാർ ഉപയോഗിച്ച പദങ്ങൾ ആയത്തുകൾ, അതുപോലെ അലാമത്തു നുബുവ തുടങ്ങിയ പദങ്ങളാണ്. ശരി, മുഅ്ജിസത്ത് നബിമാരുടേത് അവരുടെ കാലത്തോട് അവസാനിക്കും. എന്നാൽ നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖിയാമത്ത് നാൾ വരെയുള്ള ആളുകളിലേക്കുള്ള റസൂലാണ്, മുഴുവൻ മനുഷ്യരിലേക്കുമുള്ള റസൂലാണ്. ഖുൽ യാ അയ്യുഹന്നാസു ഇന്നി റസൂലുല്ലാഹി ഇലൈക്കും ജമീആ. ഓ പറയു നബിയെ, ഓ മനുഷ്യരെ, ഞാൻ നിങ്ങൾക്ക് മുഴുവൻ പേരിലേക്കുമുള്ള അള്ളാഹുവിന്റെ റസൂലാണ്, അള്ളാഹുവിന്റെ തിരുദൂതരാണ്. ഖിയാമത്ത് നാൾ വരെയുള്ള ഒരാൾക്കും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിക്കാതെ രക്ഷയില്ല. ഖിയാമത്ത് നാൾ വരെ ഈ ദീൻ ബാധകമാണ്. ഖിയാമത്ത് നാൾ വരെയുള്ള ആളുകളെ നന്നാക്കാൻ ഈ ദീൻ മതിയായതാണ്. ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു നൽകിയ കിതാബാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും വലിയ ആയത്ത്. നമ്മുടെ നബിയുടെ മുഅ്ജിസത്ത് അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തോടെ അവസാനിക്കുന്നില്ല. ഇതാ നമ്മുടെ കൈകളിൽ അല്ലാഹുവിന്റെ കലാം, മുഅ്ജിസത്താണ് നമ്മുടെ കയ്യിലുള്ളത്. അള്ളാഹുവിന്റെ നബിമാർക്ക് അള്ളാഹു നൽകിയ ആയത്തുകൾ നിങ്ങൾ ചിന്തിച്ചു നോക്കും. മൂസാ നബിയുടെ വടി, ഈസാ അലൈഹിസ്സലാമിന്റെ അവിടുന്ന് രോഗികളെ സുഖപ്പെടുത്തിയത്, ഇതുപോലൊന്ന് നമ്മുടെ കയ്യിലുള്ളത് നിങ്ങൾ ചിന്തിച്ചു നോക്കി എന്തായിരിക്കും അവസ്ഥ? അതിനേക്കാൾ വലുതാണ് നമ്മുടെ കയ്യിലുള്ളത്. ഖുർആൻ കലാം അല്ലാഹ്, അള്ളാഹുവിന്റെ കലാമാണ്, അള്ളാഹുവിന്റെ സംസാരമാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്താണ് നമ്മുടെ കൈകളിലുള്ളത് എന്ന് ആലോചിച്ച് നോക്കും. ലഖദ് അൻസൽനാ ഇലൈക്കും കിതാബം ഫീഹി ദിക്റുകും അഫലാ തഅഖിലൂൻ. ഇതാ നിങ്ങൾക്ക് നാം ഒരു കിതാബ് അവതരിപ്പിച്ചു തന്നിരിക്കുന്നു. ഫീഹി ദിക്റുകും, അതിലാണ് നിങ്ങളുടെ ദിക്റുള്ളത്, നിങ്ങളുടെ ഉത്ബോധനമുള്ളത്. സഹാബത്ത് പറഞ്ഞത് കാണാം, ഫീഹി ഷറഫുകും, അതിലാണ് നിങ്ങളുടെ അന്തസ്സും നിങ്ങളുടെ പ്രൗഢിയും നിങ്ങളുടെ എല്ലാ അഭിമാനവും ഉള്ളത്. ഈ ഖുർആൻ നമ്മൾ ശരിക്ക് പഠിച്ചിരുന്നുവെങ്കിൽ, ഇതിന്റെ തഫ്സീർ നമ്മൾ മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ, വല്ലാഹി ഒരു ദലാലത്തിന്റെ കക്ഷിക്കും നമ്മെ ദലാലത്തേക്ക് നയിക്കാൻ സാധ്യമല്ല. ബിഇദ്നില്ല ഒരാൾക്കും നമ്മെ തെളിവുകൊണ്ട് തോൽപ്പിക്കാൻ സാധ്യമല്ല. സന്മാർഗമെല്ലാം ഈ കിതാബിലുണ്ട്, എല്ലാ നിർമാർഗവും ഈ കിതാബിലുണ്ട്. ഈ കിതാബിലൂടെ അള്ളാഹു അറിയിക്കാത്ത നന്മയില്ല, ഈ കിതാബിലൂടെ അള്ളാഹു വിലക്കാത്ത തിന്മയില്ല. നമ്മൾ മനസ്സിലാക്കണം. ചില മുൻഗാമികൾ പറഞ്ഞതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ വന്നിട്ടുള്ള ഏത് കാര്യമുണ്ടോ അതിന് സൂചന നൽകുന്ന ഒരു ആയത്ത് ഖുർആനിൽ ഉണ്ടാകും. അതിന് സൂചന നൽകുന്ന ഒരു ആയത്ത് ഖുർആനിൽ ഉണ്ടാവുക തന്നെ ചെയ്യുമെന്ന് സഈദ് ഇബ്നു ജുബൈർ റഹിമഹുള്ളാ അദ്ദേഹത്തെ പോലെയുള്ള താബിഈകൾ പറഞ്ഞത് കാണാം. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് അല്ലാഹുവിന്റെ വഹിയാണ്. സംശയമില്ല. അലാ ഇന്നി ഉതീതുൽ ഖുർആൻ വമിസ്ലഹു മഅഹു, എനിക്ക് ഖുർആൻ നൽകപ്പെട്ടിരിക്കുന്നു അതുപോലുള്ളത് നൽകപ്പെട്ടിരിക്കുന്നു എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ആരെങ്കിലും ഹദീസുകൾ തള്ളിയാൽ അവൻ ഖുർആൻ തള്ളിയിരിക്കുന്നു, ഹദീസുകൾ നിഷേധിച്ചവൻ ഖുർആനിനെ നിഷേധിച്ചിരിക്കുന്നു. കാരണം അത് രണ്ടും വേർതിരിക്കാവതല്ല. വലയ തഫറഖ, അത് രണ്ടും വേർതിരികയില്ല. ഹത്ത യർദ അലയ്യൽ ഹൗദ്, നാളെ ഹൗദിന്റെ അരികിൽ എന്റെ അരികിൽ അത് വരുന്നത് വരെ വേർതിരികയില്ല എന്ന് മുഹമ്മദ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എന്താണ് നമ്മുടെ കയ്യിലുള്ളതെന്ന് ചിന്തിച്ചു നോക്കുക. ഇത്രയും ഭാഷാ നിപുണരായ അറബികളെയാണ് അള്ളാഹു വെല്ലുവിളിക്കുന്നത്. ഖുൽ ഇൻ കുന്തും ഫി റൈബി മിമ്മ നസ്സൽനാ അലാ അബ്ദിനാ ഫഅതൂ ബിസൂറത്തിൻ മിൻ മിസ്ലിഹി, നമ്മുടെ അബ്ദിന അടിമക്ക് നാം അവതരിപ്പിച്ചതിൽ നിങ്ങൾക്ക് സംശയമുണ്ടോ, ഇതുപോലുള്ളൊരു സൂറത്ത് കൊണ്ടുവാ, ഇതുപോലുള്ളൊരു സൂറത്ത് കൊണ്ടുവരും. പരിശുദ്ധ ഖുർആനിൽ എത്ര ചെറിയ സൂറത്തുകളുണ്ട്! നഅതൈനാകൽ കൗസർ, സല്ലി റബ്ബിക വൻഹർ, നശാനിയക വൽ അബ്തർ സൂറത്താണ്. والعصر ان الانسان في خسر للذين امنوا وعملوا الصالحات وتواصوا بالحق وتواصوا بالصبر سوره ادو ولا سوره الفتح سوره النصر اذا جاء نصر الله والفتح ورايت الناس يدخلون في دين الله افواجا فسبح بحمد ربك واستغفره انه كان توابا سوره يقول سوره كنت وران الله يولي لك ان اي عربي قال ഖിയാമത്ത് നാൾ വരെ ആ വെല്ലുവിളി നിലനിൽക്കുന്നു. അറബി ഭാഷ പഠിച്ച് അതിൽ മുങ്ങിക്കുളിച്ച് നടന്നിരുന്ന പാശ്ചാത്യരുണ്ടായിരുന്നു, ഓറിയന്റലിസ്റ്റുകൾ. ഇസ്ലാമിന് ചരിത്രം എഴുതാൻ, അറബികളുടെ ചരിത്രം എഴുതാൻ നടന്നവർ യൂറോപ്പിലും മറ്റും ജനിച്ചവരാണ്. എന്താണ് ചെയ്തത്? അറബി ഭാഷ പഠിച്ച് അതിലെ ചരിത്രവും കിതാബുകളും എല്ലാം പഠിച്ച് അതിന്റെ ചരിത്രം അവരുടെ ഭാഷയിൽ എഴുതി കൊണ്ടുവരാൻ സാധിച്ചു. അറബി ഭാഷയിൽ വലിയ നിഘണ്ടുകൾ എഴുതിയ, ഡിക്ഷണറികൾ എഴുതിയ കാഫിറുകൾ ഉണ്ടായിരുന്നു. ഒരു പാതിരിയുടെ ഡിക്ഷണറി വളരെ പ്രസിദ്ധമാണ്. ഒരു നസറാനി പാതിരിയാണ്, അദ്ദേഹം എഴുതിയ ഒരു മുഅ്ജം വളരെ പ്രസിദ്ധമാണ്, ഇന്നും ആളുകൾ അത് ഉപയോഗിക്കുന്നുണ്ട്. ഇത് മുസ്ലിമീങ്ങളുടെ മാത്രം ഭാഷയല്ല. എവിടെ ഇത് പഠിച്ച ആളുകൾ ഖുർആൻ പോലൊന്ന് കൊണ്ടുവരാൻ വേണ്ട, അതിനൊരു സൂറത്ത് പോലൊന്ന്. ഇത് കേവലം ലഫ്ദുകളിൽ, പദങ്ങളിലുള്ള ഭംഗി മാത്രമല്ല, പദങ്ങൾ അതീവ ഭംഗിയുള്ളതാണ്, ഇതിന്റെ ഘടന അതീവ ഭംഗിയുള്ളതാണ്, ഇതിന്റെ കോറു അതീവ ഭംഗിയുള്ളതാണ്. ഇതിന്റെ ഒരക്ഷരം മാറ്റി അവിടെ ഈ അക്ഷരമായിരുന്നു നല്ലത് എന്ന് പറയാൻ ഒരാൾക്കും സാധ്യമല്ല. ഇതിലൊരു പദം മാറ്റി അവിടെ ഇതായിരുന്നു നല്ലതെന്ന് പറയാൻ ഒരാൾക്കും സാധ്യമല്ല. അതോടൊപ്പം സഹോദരങ്ങളെ, ആലോചിച്ച് നോക്കൂ, വേണമെങ്കിൽ ഒരാൾക്കൊരു കവിതയോ പാട്ടോ അല്ലെങ്കിൽ ഒരു പ്രസംഗമോ ഒരു വാക്യമോ എഴുതാം. അയാളുടെ വാക്കും വാക്യവും ഒക്കെ ഭംഗിയാക്കാം. അതോടൊപ്പം അതിൽ ആശയം ഏറ്റവും മികച്ചതാവുക, അതേറ്റവും സന്മാർഗത്തിലേക്ക് നയിക്കുക, ഇത് രണ്ടും ഒരുമിച്ച് വരിക എന്നത് വലിയ അത്ഭുതമാണ്. അള്ളാഹുവിങ്കിൽ നിന്നുള്ളതാണ് എന്നതിലുള്ള തെളിവാണ്. അതുകൊണ്ടാണ് ഇസ്ലാമിന്റെ ശത്രുക്കൾ ഇതുപോലുള്ളത് കൊണ്ടുവരാൻ ശ്രമിച്ചിട്ട് പരാജയപ്പെട്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് തന്നെ പുറപ്പെട്ട ഒരു കള്ളപ്രവാചകനാണ് മുസൈലിം കജ്ജാബ്. മുസൈലിമത്തുൽ കജ്ജാബിന്റെ അരികിൽ അമർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം കാഫറായിരുന്ന കാലത്ത് അദ്ദേഹം ചെന്നു. എന്നിട്ട് മുസൈലിമ പറയുകയാണ്, ഇതാ എനിക്കിപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഇറങ്ങിയ ഒരു സൂറത്ത് കേട്ടപ്പോൾ അവൻ പറയുകയാണ്, എനിക്കും ഇതുപോലൊന്നും ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട്. എന്നിട്ട് അവൻ ഒരു സൂറത്ത് പറയുകയാണ്, യാ വബർ യാ വബർ ലക ഉദുനാനി വസദർ. വബർ എന്ന് പറഞ്ഞാൽ ഒരു ജന്തുവാണ്. യാ വബർ യാ വബർ ലക ഉദുനാനി വസദർ, എനിക്ക് രണ്ട് ചെവിയുണ്ട്, നെഞ്ചുണ്ട്. ഇത് കേട്ട് ഇത് പാരായണം ചെയ്ത് അവൻ അമറുൽ ആസിനോട് ചോദിക്കുകയാണ്, എങ്ങനെയുണ്ട്? നമുക്ക് അത് തന്നെ അവന്റെ ബാത്തിലുള്ള അടയാളമാണ്. കാരണം അള്ളാഹുവിൽ നിന്ന് അവൻ അവതരിപ്പിക്കപ്പെട്ടതാണെങ്കിൽ അതിൽ പിന്നെ എങ്ങനെയുണ്ട് എന്ന ചോദ്യത്തിന് എന്ത് പ്രസക്തി? എങ്ങനെയുണ്ട് എന്തിനാ ചോദിക്കാം? എങ്ങനെയുണ്ട്? അമർ ബിൻ ആസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, വല്ലാഹി അള്ളാഹുവാണ്, ഇന്നക ലതഅലം അന്നി അഅലം അന്നക കദ്ദാബ്. അള്ളാഹുവാണ്, നിനക്കറിയാം നീ ഒരു കള്ളനാണെന്ന്, എനിക്കറിയാം നീ ഒരു കള്ളനാണ് എന്ന കാര്യം എനിക്കറിയാമെന്ന് നിനക്കറിയാം എന്ന് അമർ ബിൻ ആസ് റളിയല്ലാഹു അൻഹു അയാളോട് പറഞ്ഞു. അള്ളാഹുവിന്റെ കലാം ഇവിടെ, ഈ താഹൂത്തിന്റെ, ഈ ശൈത്താന്റെ ഈ വാക്കുകൾ ഇവിടെ, ഇത് സഹോദരൻ ഒരാൾക്കും കൊണ്ടുവരാൻ സാധ്യമല്ല. എന്നാൽ നോക്കൂ, ഈ ഖുർആനിലുള്ളത് ഈ അക്ഷരങ്ങൾ മാത്രമാണ്. അതുകൊണ്ടാണ് ഈ അക്ഷരങ്ങൾ പറഞ്ഞിടത്ത് സൂറത്തുകളിൽ അതിന്റെ അടുപ്പിച്ചോ അല്ലെങ്കിൽ ആ സൂറത്തിലോ ഖുർആനിനെ കുറിച്ച് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഈ നോക്കൂ, ഈ സൂറത്തിൽ ഹാമീം തൊട്ടുടനെ പറഞ്ഞത് എന്താ? വൽ കിതാബിൽ മുബീൻ, ഈ മുബീനായ വ്യക്തമായ കിതാബ് തന്നെ സത്യം. സൂറത്തുൽ ബഖറ നോക്കൂ, അലിഫ് ലാം മീം, ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹി ഹുദല്ലിൽ മുത്തഖീൻ. അലിഫ് ലാം മീം, തൻസീലുൽ കിതാബി ലാ റൈബ ഫീഹി മിർ റബ്ബിൽ ആലമീൻ. സൂറത്തുൽ ആലി ഇംറാൻ, അലിഫ് ലാം മീം, അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം, നസ്സല അലൈകൽ കിതാബ് നസ്സല അലൈകൽ കിതാബ ബിൽ ഹഖ്. ഖാഫ് വൽ ഖുർആനിൽ മജീദ്, സാദ് വൽ ഖുർആനി ദിൽ ദിക്ർ. ഇങ്ങനെ ഖുർആനിനെ കുറിച്ച് അതിനടുത്ത് അല്ലെങ്കിൽ ആ സൂറത്തിൽ പറഞ്ഞത് കാണാം. അതാണ് പണ്ഡിതന്മാർ പറഞ്ഞത്, ഇത് ഈ അക്ഷരങ്ങളാണ്, നിങ്ങൾക്കറിയാവുന്ന അക്ഷരങ്ങളാണ് ഈ സൂറത്തുകളിലുള്ളത്. എന്നിട്ട് എന്താണ് അതുപോലെ ഒന്ന് കൊണ്ടുവരാൻ നിങ്ങൾക്ക് കഴിയാത്തത്? നിങ്ങൾ മാത്രമല്ല, നിങ്ങൾ ആരെ വേണമെങ്കിലും കൂട്ടിക്കോളൂ. ഖുല്ല ഇനിസ്തമഅത്തിൽ ഇൻസു വൽ ജിന്നു അലാ യഅതു ബിമിസ്ലി ഹാദൽ ഖുർആൻ ലാ യഅതൂന ബിമിസ്ലിഹ് വലൗ കാന ബഅദുഹും ലിബഅദിൻ ദഹീറ. പറയൂ നബിയെ, ഈ ഖുർആൻ പോലെ ഒന്ന് കൊണ്ടുവരാൻ ജിന്നുകളും ഇൻസുകളും ഒരുമിച്ച് ചേർന്നാലും സാധ്യമല്ല. ജിന്നും ഇൻസും ഒരുമിച്ച് ചേർന്നാലും അവർ പരസ്പരം സഹായിച്ചാലും, ചില കവിതകളും അതുപോലെ നോവലുകളും ഒക്കെ എഴുതിയ കഥാകാരന്മാരും സാഹിത്യകാരന്മാരൊക്കെ പറയാറുണ്ട്, ഇത് ഞാൻ എഴുതിയതല്ല, എനിക്ക് ഏതോ ഒരാൾ വന്ന് ഇങ്ങനെ പറഞ്ഞു തന്നതാണ്. പലതും പിശാചായിരിക്കും, കാരണം പിശാചിന്റെ കെളിവലകളാണ് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ, നോവലുകളും സിനിമകളും ഒക്കെ. അത് ശൈത്താനിയത്ത് അതിലുണ്ട് എന്നത് വളരെ വ്യക്തമാണ്. അതുകൊണ്ട് ആളുകൾ അതിന്റെ വലയത്തിൽ ഇങ്ങനെ പെട്ടുപോകുന്നത്, പലതിലും പൈശാചിക സഹായങ്ങൾ അതിന് ആളുകൾക്ക് ലഭിക്കുന്നുണ്ട്. അള്ളാഹുവിന്റെ കലാമിൽ നിന്ന് ജനങ്ങളെ തെറ്റിച്ച് കളയാനാണ് ഇത് അവരുപയോഗിക്കുന്നത്. പല ആളുകളും അവർ ജീവിതത്തിന്റെ യാഥാർത്ഥ്യം ചിന്തിക്കാത്തത് ഇതുപോലുള്ള സിനിമയിലും അതുപോലുള്ള കാര്യങ്ങളിലുമൊക്കെ അവർ അവരുടെ ബുദ്ധി അതിലായിരിക്കുന്നു, അവരതിലാണ് ചിന്തിക്കുന്നത്. സംഗീതം ഖുർആനിൽ നിന്ന് ജനങ്ങൾ വഴിതെറ്റിക്കുക എന്നതാണ് അതിന്റെ വലിയ ഉദ്ദേശം. ഹക്കിൽ നിന്ന് ജനങ്ങളെ ഒരുതരം മായാ ലോകത്തിങ്ങനെ തളച്ചു നിർത്തുക. ഒരുത്തൻ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇപ്പോൾ ഒരു പാട്ടും കേട്ടിങ്ങനെ ഇരുന്നാൽ എന്താണ് അവന് പ്രയോജനമുണ്ടായത്? ദീനിൽ എന്തെങ്കിലും പ്രയോജനം ഇല്ല, അവന്റെ ദീൻ നശിക്കാനാണ് ഇത് കാരണമാവുക. ദുനിയാവിന് അവൻ എന്തെങ്കിലും പ്രയോജനം? യാതൊരു പ്രയോജനമില്ല, അവന്റെ ദുനിയാവും നശിക്കും. ഓ, ഇങ്ങനെ പാട്ടും കേട്ട് നടക്കാന്ന് പറയാള് അല്ലേ? അവനിങ്ങനെ ഒരു ലോകത്ത് ജീവിക്കുകയാണ് എന്ന് ആളുകൾ പറയാം. അവന്റെ ദീനും ദുനിയാവും നശിപ്പിക്കുകയാണ് അത് ചെയ്യുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആകട്ടെ അത് വിലക്കുകയും ചെയ്തു. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് കടുത്ത ഭാഷയിൽ വിലക്കുകയും ചെയ്തിരിക്കുന്നു. അതിന്റെ ദുരന്തങ്ങളിൽ, അതുകൊണ്ടുള്ള അപകടങ്ങളിൽ ഇത് മാത്രമേ ഉള്ളൂ എങ്കിൽ പോലും നമുക്ക് ഉപയോഗിക്കാൻ പാടില്ല. ഖുർആനിൽ നമ്മൾ തെറ്റിച്ചളയുക എന്നത് തന്നെ വലിയ അപകടമാണ്. ഹഖിൽ നിന്ന് അതൊരിക്കലും സത്യത്തിലേക്കോ നന്മയിലേക്കോ നയിക്കുകയില്ല. വെറുതെ ആളുകൾ പറയുന്നതാണ്. ഒരു സിനിമ കണ്ട് നന്നായി ഒരാൾ കാണിച്ചത്, അതേസമയം ദുഷിച്ചുപോയ ആളുകളുടെ വാർത്ത എത്രയാണ് നമ്മൾ കേൾക്കുന്നത്? ദിനേന എന്നോണം ആ കൊലപാതകം ഇതാ ഇന്ന സിനിമ കണ്ടിട്ട് പഠിച്ചതാണ്, ഈ സിനിമയെ അനുകരിച്ച് അവൻ ഈ കൊലപാതകം നടിച്ച് എത്ര തവണയാണ് നമ്മൾ വായിച്ചത്? ഒന്നും രണ്ടു തവണയാണോ? ഈ കൂട്ടത്തിലിരിക്കുന്ന ആരാണ് ഇങ്ങനെ ഒരു വാർത്ത വായിക്കാത്തത്? ലാ ഇലാഹ ഇല്ലല്ലാഹ് ചിന്തിച്ചു നോക്കൂ നിങ്ങൾ. അതുകൊണ്ടുള്ള ഉപദ്രവം എത്ര വലുതാണെന്ന് ചിന്തിക്കുക. അള്ളാഹു ഇതാ ഈ അക്ഷരങ്ങൾക്ക് ശേഷം പറയുന്നു, വൽ കിതാബിൽ മുബീൻ, മുബീനായ കിതാബ് തന്നെ സത്യം. അള്ളാഹുവിന്റെ വ്യക്തമായ കിതാബായ ഖുർആൻ തന്നെ സത്യം. ഈ ഹുറൂഫുൽ മുഖത്താ അഥവാ ഹാമീം എന്ന അതുപോലുള്ള അക്ഷരങ്ങളെ കുറിച്ച് കൂടുതൽ കഴിഞ്ഞ സൂറത്തുകളുടെ തഫ്സീറുകളിലും മറ്റും നമ്മൾ ധാരാളം പറഞ്ഞിട്ടുണ്ട്. ഇതിന്റെ മറ്റു വശങ്ങൾ, ഇതിന്റെ മറ്റു പ്രത്യേകതകൾ, ഈ അക്ഷരങ്ങളുടെ പ്രത്യേകതകൾ, ഇതൊക്കെ പല സൂറത്തുകളുടെ തുടക്കത്തിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് സൂറത്തു സജിദ പോലെയുള്ള സൂറത്തിലുള്ള തഫ്സീറുകൾ അത് നിങ്ങൾക്ക് കൂടുതൽ പഠിക്കാൻ കേൾക്കാൻ സാധിക്കുമെങ്കിൽ കേൾക്കുക. വഫഖല്ലാഹു ഇയ്യാക്കും. അല്ലാഹു പറയുന്നു, ഇന്ന അൻസൽനാഹു ഫീ ലൈലത്തിൻ മുബാറക, ഇന്ന കുന്ന മുൻദിരീൻ. ഇന്ന അൻസൽനാഹു, നാം ഇത് അവതരിപ്പിച്ചിരിക്കുന്നു, ഈ കിതാബ് നാം ഇറക്കിയിരിക്കുന്നു. ഫീ ലൈലത്തിൻ മുബാറക, മുബാറക്കത്തായ ഒരു രാത്രിയിൽ. മുബാറക്കത്ത് എന്നാൽ ബറക്കത്തുള്ള അനുഗ്രഹീതമായ രാത്രിയിൽ. ഇന്ന കുന്ന മുൻദിരീൻ, തീർച്ചയായും നാം താക്കീത് നൽകുന്നവർ, താക്കീത് നൽകുന്നവൻ തന്നെയാകുന്നു. നോക്കൂ, അല്ലാഹു ഖുർആൻ അവതരിപ്പിച്ചു എന്നാണ് പറഞ്ഞത്. അൻസല, അൻസല, അതുപോലെ നസ്സല, ഇതൊക്കെ മുകളിൽ നിന്ന് താഴെ ഇറക്കുക എന്നത് സൂചിപ്പിക്കുന്ന പദമാണ്. അത് അല്ലാഹു സുബ്ഹാനഹു വതആല ഏഴ് ആകാശങ്ങൾക്ക് മുകളിലുള്ളവനാണ് എന്നതിനുള്ള തെളിവുകളിലൊന്നാണ്. അള്ളാഹു എവിടെയാണുള്ളത് സഹോദരങ്ങളെ? അള്ളാഹു എവിടെയാണ്? അള്ളാഹു മുകളിലാണ്. അള്ളാഹു ഏഴ് ആകാശങ്ങൾക്ക് മേലെയാണ്. അവൻ സകല സൃഷ്ടികൾക്കും മേലെയാണ്. ബാഇനു മിൻ ഖൽഖി, അവന്റെ സൃഷ്ടികളിൽ നിന്നെല്ലാം മുകളിലാണ് അവൻ. അവനൊരിക്കലും അവന്റെ സൃഷ്ടികളോട് ലയിക്കുകയോ സൃഷ്ടികൾക്കിടയിൽ അവതരിക്കുകയോ ചെയ്യുകയില്ല. അത് ഇസ്ലാമിന് പുറത്തുള്ള വിശ്വാസമാണ്. തൂണിലും തുരുമ്പിലുമൊക്കെ റബ്ബുണ്ട് എന്നത് മുശ്രിക്കുകളുടെ വിശ്വാസമാണ്, ഇത് ഇസ്ലാമിന്റെ വിശ്വാസമല്ല. അതുകൊണ്ടാണ് മുൻഗാമികൾ, നമ്മുടെ മുൻഗാമികൾ, സഹാബത്തും താബിഈങ്ങളും അടങ്ങുന്ന നമ്മുടെ മുൻഗാമികൾ ആരെങ്കിലും അള്ളാഹു മുകളിലുള്ളത്, അള്ളാഹു മുകളിലാണുള്ളത് എന്നതിനെ നിഷേധിച്ചാൽ അവൻ ഇസ്ലാമെന്ന് പുറത്തുപോയി എന്ന് നമ്മുടെ മുൻഗാമികൾ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ടാണ് അള്ളാഹു മുകളിലാണ് എന്നത് ഖുർആനിലും സുന്നത്തിലും മാത്രമല്ല മനുഷ്യന്റെ ശുദ്ധ പ്രകൃതിയിലുമുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് ഇതൊന്നും പഠിക്കാത്ത, അറിയാത്തൊരു കുട്ടിയോട് നിങ്ങൾ ചോദിച്ചു നോക്കൂ, അള്ളാഹു എവിടെയെന്ന്? വേണ്ട, മുസ്ലിമീങ്ങളുടെ കുട്ടികൾ വേണ്ട, കാഫിറുകളായ ആളുകളുടെ കുട്ടിയോട് നിങ്ങൾ ചോദിച്ചു നോക്കൂ അള്ളാഹു, അല്ലെങ്കിൽ അവരെന്താണോ അവർ ഭാഷയിൽ റബ്ബിനെ പറയാറുള്ളത് ആ പദം ഉപയോഗിച്ച് ചോദിച്ചു നോക്കൂ, എവിടെയാണുള്ളത്? മുകളിലാണെന്ന് പറയും. ഒരു സംശയവും വേണ്ടത്, യാതൊരു സംശയവും വേണ്ട. നിങ്ങൾ പരിശോധിച്ചു നോക്കൂ, തെളിഞ്ഞുപോയി ഇത് പരിശോധിച്ചു നോക്കൂ, ഇതല്ലാത്ത നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. ചെറിയ കുട്ടിയോട് ചോദിച്ചു, എവിടെ അള്ളാഹു? മുകളിലാണെന്ന് പറയും. ഒന്നുകിൽ അത് കൈ ചൂണ്ടി കാണിക്കും. അല്ല സഹോദരങ്ങൾ, ഓരോ മുസ്ലിമും അള്ളാഹുവിനോട് തേടുമ്പോൾ അവന്റെ ഹൃദയം മുകളിലേക്കാണ് അത് തിരിയുന്നത്, അവന്റെ കൽബ് അത് മുകളിലേക്കാണ് തിരിയുന്നത്, യാതൊരു സംശയവും വേണ്ട. അതുകൊണ്ടാണ് ഇതിനെ നിഷേധിക്കുന്ന ചില നേതാക്കന്മാർ, അബുൽ മഅനിൽ ജുവൈനിയെ പോലെയുള്ള പഴയകാലത്തെ പണ്ഡിതന്മാർ, അദ്ദേഹം പിൽക്കാലത്ത് അത് തിരുത്തിയിട്ടുണ്ട് എന്ന്, അതിൽ നിന്ന് ആ പഴച്ചവാദത്തിൽ നിന്ന് മടങ്ങിയിട്ടുണ്ട് എന്നാണ് അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ പറയുന്നത്. അദ്ദേഹം തന്റെ സദസ്സിലിരുന്ന് അള്ളാഹു മുകളിലുള്ളത് എന്നതിനെ നിഷേധിക്കാൻ ഇങ്ങനെ തെളിവുകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഏത് വാദത്തിലായ വാദത്തിനും ഒരാൾക്ക് തെളിവ് വളച്ചൊടുക്കാൻ തീരുമാനിച്ചാൽ അത് സാധിക്കും, പക്ഷെ ഹക്ക് അവനിൽ നിന്ന് എത്രയോ അകലെയായിരിക്കും. അതിൽ ഏത് സത്യത്തിന് വേണമെങ്കിലും ഒരാൾക്ക് നിഷേധിക്കാൻ കൊണിഷ്ട ചോദ്യങ്ങൾ കൊണ്ട് സാധിക്കും. അത് ഈ ദുനിയ ഇസ്ലാമിൽ എത്ര അറിയപ്പെട്ട വിഷയം കൊണ്ടുവന്നാൽ അത് അത് പക്ഷെ ഒരിക്കലും ഹക്കിന്റെ മാനദണ്ഡമല്ല. ഏത് ഹക്കിന് നേരെയാണ് ഇങ്ങനെയുള്ള വേണ്ടാത്ത ചോദ്യങ്ങൾ ചോദിക്കാൻ ഒരാൾക്ക് സാധിക്കാത്തത്? എന്തിനു ചോദിക്കാനോ? ഇപ്പോ രാത്രിയാണെന്ന് പറഞ്ഞാൽ വേണമെങ്കിൽ പകലാണെന്ന് പറയാൻ എന്തെങ്കിലും കുറച്ച് ചോദ്യം ഒരാൾക്ക് ചോദിക്കാം. പക്ഷെ അതുകൊണ്ട് ബാത്തിൽ ഹക്കാവുകയില്ല, ഹക്ക് ബാത്തിലാവുകയുമില്ല. ഈ അബുൽ മഅനിൽ ജുവൈനി പറഞ്ഞു എന്നാണ് ഇതിനെ നിഷേധിക്കാൻ എന്തൊക്കെയോ തെളിവുകൾ. അപ്പോൾ അദ്ദേഹത്തിന്റെ സദസ്സിലുണ്ടായിരുന്ന അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരിൽ ഒരാൾ അൽഹമദാനി എന്നറിയപ്പെട്ട ഒരാൾ, അദ്ദേഹം പറഞ്ഞു, ശരി, നിങ്ങളുടെ ഈ തെളിവുകൾ ഇതൊക്കെ ഉണ നിൽക്കട്ടെ, പക്ഷെ ഒരു മുസ്ലിം ഏതൊരടിമയും തന്റെ റബ്ബിലേക്ക് തിരിഞ്ഞാൽ അള്ളാഹുവിനോട് അവൻ തന്റെ മനസ്സുകൊണ്ട് താണുകയാണ് അപേക്ഷിക്കാൻ നിന്നാൽ അവന്റെ ഹൃദയം മുകളിലേക്കാണ് തിരിയുന്നത്, മുകളിലേക്കാണ് അവന്റെ ചിന്ത പോകുന്നത്. ഇതിനെന്ത് ഉത്തരമാണ് നിങ്ങളുടെ കയ്യിലുള്ളത്? അപ്പൊ അദ്ദേഹം ആ മജ്ലിസിലിരുന്ന് തന്റെ തലയിലടിച്ച് അന്താളിച്ച് അദ്ദേഹം പറഞ്ഞ വാക്കുകൾ വളരെ പ്രസിദ്ധമാണ്. ഹയ്യറ അനിൽ ഹമദാനി, ഹയ്യറ അനിൽ ഹമദാനി, ഈ ഹമദാനി എന്നെ അന്താളിപ്പിലാക്കി കളഞ്ഞിരിക്കുന്നു. അദ്ദേഹത്തിന് അതിന് ഉത്തരവില്ല. എന്തിന് സഹോദരങ്ങളെ പണ്ഡിതന്മാർ പറയുന്നത് കാണാം, ഇത് ജന്തുക്കൾക്ക് പോലും ഉണ്ട് എന്നാണ്. അവർക്ക് പ്രയാസം കടുത്താൽ മുകളിലേക്ക് തിരിയുമെന്നാണ്. മനുഷ്യർക്ക് മാത്രമല്ല, ജന്തുക്കൾ പോലും പ്രയാസം കടുത്താൽ മുകളിലേക്ക് തിരിയും. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുള്ള അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ പ്രസിദ്ധമായ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അറിയപ്പെട്ട ഒരു സംഭവമാണ്. അദ്ദേഹത്തിന്റെ അടുക്കൽ ഒരാൾ ദുനിയാവിന്റെ ഒരു ആവശ്യം നിറവേറ്റാൻ വേണ്ടി വന്നു. അദ്ദേഹം ഇത് നിഷേധിക്കുന്ന ആളായിരുന്നു അത്ര. ഷെയ്ഖുൽ ഇസ്ലാം റഹിമഹുള്ള അദ്ദേഹത്തിന്റെ ആവശ്യം നിറവേറ്റി കൊടുക്കാൻ ഒരല്പം സമയം വൈകിച്ചു, കരുതി കൂട്ടി സമയം വൈകിച്ചപ്പോൾ അദ്ദേഹം പ്രയാസം കടുത്തപ്പോൾ എങ്ങോട്ട് തിരിയാണ്? മുകളിലേക്ക് തിരിയുകയാണ്. മുകളിലേക്ക് അദ്ദേഹത്തിന്റെ ദിശ തിരിയുകയാണ്. ഷെയ്ഖുൽ ഇസ്ലാം ചോദിച്ചു, എന്തിനാണ് നിങ്ങൾ മുകളിലേക്ക് തിരി? നിങ്ങളതിനെ നിഷേധിക്കുന്ന ആളാണല്ലോ. എന്നിട്ട് അദ്ദേഹത്തിന് അവിടെ വെച്ച് അദ്ദേഹം തെളിവുകൾ ബോധ്യപ്പെടുത്തുകയും ആ ബാത്തിൽ നിന്ന് അദ്ദേഹം മടങ്ങുകയും ചെയ്തു എന്ന്. ഇത് മനുഷ്യന്റെ ശുദ്ധ പ്രകൃതിയിലുള്ള കാര്യമാണ്. അത് കിതാബിലും സുന്നത്തിലും വന്നിട്ടുള്ള കാര്യമാണ്. നമ്മുടെ ബുദ്ധിക്ക് ഏറ്റവും യോജിക്കുന്ന, ശരിയായ നിർബുദ്ധിക്ക് യോജിക്കുന്ന കാര്യം അതാണ്. കാരണം അള്ളാഹു സുബ്ഹാനഹു വതആല പടപ്പുകൾക്കിടയിൽ ഇറങ്ങുക എന്നത് അവനൊരിക്കലും യോജിക്കുകയില്ല. സൃഷ്ടിയും സൃഷ്ടാവും ഒന്നാവുക എന്നത് അള്ളാഹു മുകളിലുള്ളവനാണ്. അതിനുള്ള പല തെളിവുകളിലൊന്നാണ്. അതിനുള്ള തെളിവുകൾ അനേകമാണ്. അതിലൊന്നാണ് അള്ളാഹു കിതാബ് അവതരിപ്പിച്ചു, താഴേക്കിറക്കി എന്നത്. ഇന്ന അൻസൽനാഹു, നാം അവതരിപ്പിച്ചിരിക്കുന്നു ഈ ഖുർആൻ. ഫി ലൈലത്തി മുബാറക, ബറക്കത്തുള്ള ഒരു രാത്രിയിൽ. ഏതാണ് ആ രാത്രി? ലൈലത്തുൽ ഖദർ. ലൈലത്തുൽ ഖദർ അത് റമദാനിലാണ്. അതിനുള്ള തെളിവ് ഖുർആനിൽ തന്നെ ഉണ്ട്. ഇന്ന ഷഹ്റു റമദാൻ അല്ലദി ഉൻസില ഫീഹിൽ ഖുർആൻ, റമദാൻ മാസത്തിലാണ് ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടത്. അതുകൊണ്ടാണ് ഈ ആയത്ത് ശഅബാൻ 15-ന്റെ രാത്രിയെ കുറിച്ചാണ് എന്ന് പറയപ്പെട്ട അഭിപ്രായം ബാത്തിലായ അഭിപ്രായമാണ് എന്ന് പണ്ഡിതന്മാർ വ്യക്തമാക്കിയിട്ടുള്ളത്. ഇമാം അൽ ഖുർത്തുബി അദ്ദേഹത്തിന്റെ തഫ്സീറിൽ ഇബ്നുൽ അറബി, അബൂബക്കർ ഇബ്നുൽ അറബി റഹിമഹുള്ള അദ്ദേഹത്തിൽ നിന്ന് ഉദ്ധരിച്ചിട്ടുണ്ട്, ബാത്തിലായ ഖൗലാണ്. അതുപോലെ ഇമാം ഇബ്നു കസീർ റഹിമഹുള്ള അദ്ദേഹം പറഞ്ഞത് കാണാം. കാരണം അത് ഖുർആനിന്റെ നേർക്കുനേരെയുള്ള ഖുർആനിലെ ആയത്തുകൾക്കെതിരാണ്. ശഅബാൻ 15-നാണ് ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടത് എന്ന വാദം അത് തെറ്റാണ്, ശരിയല്ല. മനുഷ്യ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടത് അത് ലൈലത്തുൽ ഖദറിനാണ്. അത് തന്നെയാണ് ലൈലത്തുൽ മുബാറക, അത് റമദാനിലാണെന്ന് പരിശുദ്ധ ഖുർആനിൽ തന്നെ വന്നിരിക്കുന്നു. അതുകൊണ്ട് അത് ശരിയല്ല. ശഅബാൻ 15-ന് പ്രത്യേകത പറയുന്ന ഹദീസുകൾ യാതൊന്നും സ്ഥിരപ്പെട്ടിട്ടില്ല. ഒരു ഹദീസിനെ കുറിച്ച് മാത്രമാണ് ചില പണ്ഡിതന്മാർ അത് സ്വീകാര്യമാണെന്ന് പറഞ്ഞിട്ടുള്ളത്. അത് തന്നെ അന്ന് യാതൊരു അമലും ഉണ്ട് എന്ന് പറയുന്ന ഹദീസല്ല. എന്താണ് ഹദീസ്? അതാണ് ശഅബാൻ 15-ന്റെ അന്ന് അള്ളാഹു മുശ്രിക്കും മുശാഹിനും അല്ലാത്ത എല്ലാവർക്കും പുറത്തു കൊടുക്കും എന്ന് പറയുന്ന ഹദീസാണ്. മുശ്രിക്കിന് പുറത്തു കൊടുക്കുകയില്ല, മുശാഹിദിന് പുറത്തു കൊടുക്കുക. മുശാഹിൻ എന്നാൽ തന്റെ സഹോദരനോട് വല്ല വിദ്വേഷവും വെച്ചു പുലർത്തുന്ന ആൾ. ഈ ഹദീസാണ്. അത് ഉള്ളതുകൊണ്ട് ആ അന്ന് എന്തെങ്കിലും അമലുണ്ടോ? ഇല്ല. കാരണം ഒരു സമയത്ത് പ്രത്യേകതയുണ്ട് എന്നതുകൊണ്ട് ആ സമയത്ത് അമലുണ്ടാകുമെന്നില്ല. നിങ്ങൾ നോക്കൂ, വഖ്തുകളിൽ വളരെ ശ്രേഷ്ഠമായ വഖ്താണ് അസറിന്റെയും മഗ്‌രിബിന്റെയും അടുക്കള വഖ്ത്. ശ്രേഷ്ഠമായ വഖ്താണ്. ശാവ ആ സമയത്ത് എന്ത് പാടില്ല? സംസ്കരിക്കാൻ പാടില്ല. ദിവസങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ദിവസമാണ് വെള്ളിയാഴ്ച. അന്ന് നോമ്പെടുക്കാൻ പാടില്ല എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസ്. അന്ന് അന്ന് മാത്രമായി നോമ്പെടുക്കുക എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയിട്ടുണ്ട്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പെടുത്ത സഹാബിയോട് പറഞ്ഞത് എന്താ? ഇന്നലെ നോമ്പെടുത്തിട്ടുണ്ടോ? ഇല്ല. നാളെ അഥവാ ശനിയാഴ്ച നോമ്പെടുക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടോ? ഇല്ല. നബി ഇന്ന് മാത്രമായി നോമ്പെടുക്കരുത് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. അഥവാ വെള്ളിയാഴ്ച മാത്രമായി നോമ്പെടുക്കുക എന്നത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയിട്ടുണ്ട്. സുന്നത്തായ പ്രത്യേക കാരണമില്ലാത്ത നോമ്പുകൾ, അതേസമയം പ്രത്യേക വല്ല കാരണവും വന്നിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല. ആറഫ നോമ്പ് പോലെ അങ്ങനെയുള്ള കാരണങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അന്ന് മാത്രമായി എടുക്കുന്നതിന് യാതൊരു തകരാറുമില്ല. അതല്ലാതെ നമ്മൾ ഒരു സുന്നത്ത് നോമ്പ് വെറുതെ എടുക്കരുത്. മുത്തലഖിന് കാരണമൊന്നുമില്ലാതെ എടുക്കുകയാണെങ്കിൽ വെള്ളിയാഴ്ച മാത്രം ഒറ്റയ്ക്ക് എടുക്കരുത്. വെള്ളിയാഴ്ച ശ്രേഷ്ഠമായ ദിവസമാണ് അല്ലേ? ഈദ് ശ്രേഷ്ഠമായ ദിവസമാണ്. പ്രത്യേകിച്ച് ഈദുൽ അദ്ഹ ബലിപെരുന്നാൾ വളരെ ശ്രേഷ്ഠം. പെരുന്നാളുകൾ ഏറ്റവും ശ്രേഷ്ഠം ബലിപെരുന്നാളാണെന്ന്. നോമ്പെടുക്കാൻ പാടുണ്ടോ? ഇല്ല. അറഫയിൽ നിൽക്കുന്ന ഹാജിമാർ, അറഫയിൽ നിൽക്കുന്ന ഹാജിമാർക്ക് നോമ്പെടുക്കാതിരിക്കലാണ് സുന്നത്ത്. ഹജ്ജിനുള്ളവർ എടുക്കാതിരിക്കലാണ് സുന്നത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന് നോമ്പുണ്ടോ ഇല്ലേ എന്നതിൽ സഹാബത്തിനിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ടായി. നബി നോമ്പെടുത്തിട്ടുണ്ടോ ഇല്ലേ? അപ്പോ ഉമ്മുൽ ഫദ്ൽ ലുബാബ ബിൻത് ഹാരിസ് അൽഹിലാലിയ റളിയല്ലാഹു അൻഹ അവരെന്ത് ചെയ്തു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭാര്യ മൈമൂനയുടെ സഹോദരിയാണവർ. أم الفضل لبابة بنت الحارث الهلالية رضي الله عنها أورنا صلى الله عليه وسلم كوري باطرة الفالي ورتاج أورنا عقل ريكنرو نربريانا نبي صلى الله عليه وسلم واهنا برترمي اللاورن كان جا بالي ورتشو فلالك الكويكتا ماي نبي صلى الله عليه وسلم كنا نوم بالله ين സഹോദരങ്ങളെ, പറഞ്ഞതിന്റെ ചുരുക്കം, ഒരു സമയത്തിനോ ദിവസത്തിനോ ശ്രേഷ്ഠതയുണ്ട്, എന്തുകൊണ്ട് അവിടെ ഒരു ഇബാദത്തിന് ശ്രേഷ്ഠതയുണ്ട് എന്ന് വരികയില്ല. ഷബാൻ 15-നെ കുറിച്ച് വന്ന പ്രത്യേകത ആകെ ഒരു ഈ ഹദീസാണ്. ആ ഹദീസിലാകട്ടെ യാതൊരു അമലും അന്ന് ചെയ്യണമെന്നില്ല. അതുകൊണ്ട് ഷബാൻ 15-ന് എന്തെങ്കിലും പേര് വിളിച്ച് അന്ന് നോമ്പെടുക്കുക എന്നത് പാടില്ല. ബിദഅത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തോ പഠിപ്പിച്ചിട്ടില്ല. അതുപോലെ അന്ന് പ്രത്യേകമായൊരു നിസ്കാരം, റഗായിബ് നിസ്കാരം എന്നൊക്കെ പറഞ്ഞ് പലതും ആളുകൾ ചെയ്യാറുണ്ട്. അങ്ങനെ ഒരു നിസ്കാരം, അത് റജബ് 27-നോ അല്ലെങ്കിൽ ഷാബാൻ 15-നോ പ്രത്യേകമായി നോമ്പെടുക്കുക, പ്രത്യേകമായി എന്തെങ്കിലും ഇബാദത്ത് ചെയ്യുക എന്നത് തെറ്റാണ്. അതിന് ദീനിൽ യാതൊരു തെളിവുമില്ല. ഈ ആയത്തതിന് മുസ്ലിയാക്കന്മാർ തെളിവായി വധാറുണ്ട്. മുബാറക്ക, ആ മുബാറക്കായ രാത്രി എന്നാൽ അത് ഷബാൻ 15-ന്റെ രാത്രിയാണെന്ന് മുസ്ലിയാക്കന്മാർ പറയുകയും ചെയ്യാറുണ്ട്. അത് തെറ്റാണ്. അത് വളരെ ഒറ്റപ്പെട്ട ഒരു കൗലാണ്. അതിന് പണ്ഡിതന്മാർ ഖുർആനിന്റെ അടിസ്ഥാനത്തിൽ എതിർക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അല്ലാഹു പറയുന്നു, ഫീഹ യുഫ്റഖു കുല്ലു അംരിൽ ഹകീം. ഫീഹ, ആ രാത്രിയിലാണ് യുഫ്റഖ്, വേർതിരിക്കപ്പെടുക. കുല്ലു അംരിൻ, എല്ലാ കാര്യവും. ഹകീം, എങ്ങനത്തെ കാര്യമാണ്? ഹകീമായ കാര്യം അഥവാ തീരുമാനിക്കപ്പെട്ട, മുഹക്കമുൻ, ലാ യുബദ്ദലു വലാ യുഗയ്യർ എന്നാണ് ഹക്കീം എന്നതിന് മുഫസ്സറുകൾ വിശദീകരണം നൽകിയിട്ടുള്ളത്. അഥവാ മുഹക്കം, ഖണ്ഡിതമായ, തീരുമാനിക്കപ്പെട്ട, ലാ യുബദ്ദൽ വലാ യുഗയ്യർ, അത് മാറ്റുകയോ അത് ഒരു പകരം മറ്റൊന്ന് കൊണ്ടുവരികയോ ചെയ്യുകയില്ല. അങ്ങനത്തെ കാര്യം വേർതിരിക്കപ്പെടുന്ന രാത്രിയാണത്. എന്താണ് അങ്ങനെ പറഞ്ഞാൽ? റബ്ബ് സുബ്ഹാനഹു വതആല നേരത്തെ തീരുമാനിച്ചിട്ടുണ്ട്, അവന്റെ ഖദാ ഉണ്ട്. അത് അവൻ ലൗഹുൽ മഹ്ഫൂദിൽ, അവന്റെ അരികിലുള്ള മുകളിലുള്ള ഫലകത്തിൽ അള്ളാഹു രേഖപ്പെടുത്തിയിരിക്കുന്നു. എന്നാൽ അതിന് അതുകൂടാതെ വർഷാവർഷമുള്ള തീരുമാനമുണ്ട്. അത് ലൗഹുൽ മഹ്ഫൂദിൽ നിന്ന് മലായിക്കത്തിന്റെ ഏടുകളിലേക്ക് നീക്കപ്പെടുന്ന, വേർതിരിക്കപ്പെടുന്ന രാത്രിയാണ് ലൈലത്തുൽ ഖദറിന്റെ രാത്രി. ഒരു വർഷത്തെ കാര്യങ്ങൾ, ഒരു വർഷത്തെ ആയുസ്, ഒരു വർഷത്തെ റിസ്ക്, അതെല്ലാം തീരുമാനിക്കപ്പെടുന്ന രാത്രിയാണ്. അതുകൊണ്ട് ലൈലത്തുൽ ഖദർ കഴിഞ്ഞ് നമ്മൾ കാണുന്ന പലരും, ചിലപ്പോൾ നമ്മൾ തന്നെ, നമ്മുടെ ആയുസ് ആ വർഷം അവസാനിക്കുമെന്ന് മലായിക്കത്തിന്റെ രേഖയിൽ വന്നിട്ടുണ്ടാകും. ചിന്തിച്ചു നോക്കും. റിസ്ക്കിന്റെ കാര്യം, അതുപോലെ അജൽ, ആയുസിന്റെ കാര്യം, പല സംഭവങ്ങളുടെയും കാര്യം, അത് ലൗഹുൽ മഹ്ഫൂദിൽ നിന്ന് മലായിക്കത്തിന്റെ രേഖയിലേക്ക് നീക്കപ്പെടുന്ന രാത്രിയാണത് എന്നാണ് ഇതിന് മുൻഗാമികൾ വിശദീകരണം നൽകിയിട്ടുള്ളത്. അതുകൊണ്ടാണ് ആ ലൈലത്തുൽ ഖദറിന്റെ രാത്രി അത് ഏറെ ശ്രേഷ്ഠതയുള്ള രാത്രിയാണ്. മലായിക്കത്ത് ധാരാളമായി ഇറങ്ങും. ഭൂമിയിലെ ചരൽ കല്ലുകളെക്കാൾ എണ്ണം മലക്കുകളെന്ന് ആ രാത്രിയിൽ ഭൂമിയിൽ ഉണ്ടാകുമെന്നാണ്. പിറ്റേന്ന് കാണുന്ന സൂര്യന് കിരണങ്ങൾ ഉണ്ടാകാതിരിക്കാൻ, ലൈലത്തുൽ ഖദറിന്റെ ഒരു ലക്ഷണമാണല്ലോ, പിറ്റേന്ന് പകൽ സൂര്യന് കിരണങ്ങൾ കാണുകയില്ല. അതിന് കാരണം പണ്ഡിതന്മാർ പറയുന്നത് മലായിക്കത്ത് കയറിപ്പോകുന്നത് കൊണ്ടാണ്. അത്രയും മലായിക്കത്ത് കയറിപ്പോയിക്കൊണ്ടിരിക്കുന്നു. കാര്യങ്ങൾ തീരുമാനിക്കപ്പെടുന്ന രാത്രിയാണത്. അതുപോലെ ഏറെ ഖദറുള്ള, സ്ഥാനമുള്ള രാത്രിയുമാണത്. രണ്ട് ശദീകരണം ആ വാക്കിന് പറയപ്പെട്ടിട്ടുണ്ട്. അതാണ് കാര്യങ്ങൾ വേർതിരിക്കപ്പെടുന്ന, തീരുമാനിക്കപ്പെട്ട കാര്യം വേർതിരിക്കപ്പെടുന്ന രാത്രിയാണ് ലൈലത്തുൽ ഖദർ. അല്ലാഹു സുബ്ഹാനഹു വതആല അതിന്റെ ഫളൽ നമുക്ക് നൽകുമാറാകട്ടെ. അംറൻ മിൻ ഇൻദിനാ, നമ്മുടെ പക്കലുള്ള കാര്യം, അത് തീരുമാനിക്കപ്പെടുന്ന രാത്രിയാണത്. ഇന്നാ കുന്നാ മുർസിലീൻ, നാം റസൂലുകളെ അയക്കുന്നവൻ തന്നെയാകുന്നു. ഇന്നാ കുന്നാ മുർസിലീൻ, നാം റസൂലുകളെ അയക്കുന്നവൻ തന്നെയാകുന്നു. റബ്ബ് സുബ്ഹാനഹു വതആല അവൻ മുൻപ് റസൂലുകളെ നിയോഗിച്ചയച്ചിട്ടുണ്ട്. അതുപോലെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനത്തെ റസൂലായി അല്ലാഹു സുബ്ഹാനഹു വതആല നിയോഗിച്ചയച്ചിട്ടുമുണ്ട്. ഇത് നിഷേധിക്കേണ്ട ഒരു പുതിയ കാര്യമല്ല. അല്ലാഹു റസൂലുകൾ അയക്കുക എന്നത് സഹോദരങ്ങളെ ലോകത്തിന് നിഷേധിക്കാൻ സാധിക്കാത്ത കാര്യമാണ്. കാരണം അത് ലോക ചരിത്രത്തിലുള്ളതാണ്. റസൂലുകളും അവരുടെ ഉമ്മത്തുമായുള്ള ഇടപാടുകളും അവരുടെ ചരിത്രവും, നൂഹിനബിയുടെ ചരിത്രം, ഹൂദിനബിയുടെ ചരിത്രം, സാലിഹിനബിയുടെ ചരിത്രം, ഇത് മുസ്ലിമുകൾ മാത്രം പറയുന്ന കാര്യമാണ്, ഖുർആനിൽ മാത്രമുള്ളതാണ് അല്ല. പഴയ കിതാബുകളിൽ പറയപ്പെട്ട കോടാനുകോടി മനുഷ്യർ ഒരു തർക്കവുമില്ലാതെ വിശ്വസിച്ചു പോകുന്ന കാര്യമാണ്. അത് നിഷേധിക്കുക സാധ്യമല്ല. ഇമാം ഖയ്യിം പറഞ്ഞതുപോലെ അത് നിഷേധിക്കുന്നവൻ താൻ കാണാത്തൊരു രാജ്യം നിഷേധിക്കുന്നവനെ പോലെ. ഒരാൾ ഇവിടെ ഇരുന്ന് പറയുകയാണ് ചൈന എന്നൊരു രാജ്യമില്ല, എന്താ ഞാൻ കണ്ടിട്ടില്ല. വേറൊരാൾ പറയുകയാണ് ഹിറ്റ്ലർ എന്നൊരാൾ ജീവിച്ചിരുന്നിട്ടുണ്ടായിരുന്നില്ല, എന്താ ഞാൻ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ ഉണ്ടാവും? എന്താ നമ്മൾ ഒന്ന് തെളിവ് കൊണ്ടുകൊടുക്കുക? എല്ലാത്തിനും സഹോദരങ്ങളെ തെളിവ് കൊണ്ടുകൊടുക്കുക എന്നത് എന്ന് പറഞ്ഞാൽ ചില കാര്യങ്ങൾ അങ്ങനെയാണല്ലോ, ചില കാര്യങ്ങൾ അങ്ങനെയാണല്ലോ. അഥവാ ഇങ്ങനെയുള്ള നിഷേധം, മൂസ അലൈഹിസ്സലാമിനെ കുറിച്ച് ജനങ്ങൾ പറഞ്ഞൊരു ആരോപണം എന്താ? മൂസ അലൈഹിസ്സലാം അവരുടെ കൂടെ വിവസ്ത്രനായി കുളിക്കാറുണ്ടായിരുന്നില്ല. വിവസ്ത്രനായി മൂസ അലൈഹിസ്സലാം കുളിക്കാറുണ്ട്. ബനൂ ഇസ്രായേൽ അങ്ങനെ ചെയ്തിരുന്നു, അവരവരുടെ കുളിസ്ഥലത്ത് എല്ലാവരും കൂടി വസ്ത്രമില്ലാതെ കുളിക്കും. മൂസ അലൈഹിസ്സലാം അങ്ങനെ ചെയ്യാറില്ല, വസ്ത്രം നന്നായി മറച്ചിട്ടാണ് മൂസ നബി നടക്കാറുണ്ടായിരുന്നത്, ഒറ്റയ്ക്ക് കുളിക്കും. അപ്പൊ ഖൗമ് പറഞ്ഞുണ്ടാക്കി മൂസ അലൈഹിസ്സലാമിന് ഒരു രോഗമുണ്ട് ശരീരത്തിൽ, അദ്ദേഹത്തിന്റെ സ്വകാര്യ ഭാഗത്ത് വളരെ മോശമായ ഒരു കാര്യം അവർ പറഞ്ഞുണ്ടാക്കി. ലാ ഇലാഹ ഇല്ലല്ലാഹ്, നിങ്ങൾ ആലോചിച്ച് നോക്കി ഈ ഖൗമിനോട് മൂസ നബി എങ്ങനെ പ്രതികരിക്കുക? ഇതെങ്ങി ഇല്ലാന്ന് ഔറത്ത് കാണിച്ചു കൊടുക്കാൻ പറ്റൂ? എങ്ങനെ ചെയ്യും? അള്ളാഹു സുബ്ഹാനഹു വതആല അതിനൊരു സംവിധാനം ഉണ്ടാക്കി, അള്ളാഹു അത് അവരെ ബോധ്യപ്പെടുത്താൻ തീരുമാനിച്ചു. എന്താണ് സംഭവിച്ചത്? സഹീഹ് ബുഖാരിയിൽ നമുക്ക് കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു മൂസാ നബി കുളിക്കാൻ ഇറങ്ങിയപ്പോൾ വസ്ത്രം ഒരു കല്ലുമേൽ അഴിച്ചു വെച്ചു, കല്ല് വസ്ത്രം കൊണ്ട് ഓടി. മൂസാ അലൈഹിസ്സലാം പിന്നാലെ ഓടി, യാ ഹജർ എന്ന് പറഞ്ഞ് പിന്നാലെ ഓടി. എന്നിട്ട് കല്ല് ചെന്ന് നിൽക്കുകയാണ് ഇവിടെ ബനൂ ഇസ്രായേലിലെ വലിയൊരു സംഘം നിൽക്കുന്ന സ്ഥലത്ത്. അവർ വിവസ്ത്രമായി മൂസാ അലൈഹിസ്സലാമിനെ കാണുകയാണ്. മൂസാ നബി വേഗം വസ്ത്രം എടുത്തണിഞ്ഞു. ജനങ്ങൾക്ക് ഒന്നാകെ ബോധ്യമായി എന്ത്? മൂസാ നബി അങ്ങനെ യാതൊരു തകരാറുമില്ലാത്ത, മറിച്ച് പരിപൂർണമായ ആരോഗ്യസ്ഥിതിയിലുള്ള, ഏറ്റവും ഭംഗിയിലുള്ള അള്ളാഹുവിന്റെ നബിമാരിലൊരാളാണ് മൂസാ അലൈഹിസ്സലാം. അത് അവർക്ക് ബോധ്യമായി. അള്ളാഹു അതിനൊരു സംവിധാനം നിശ്ചയിച്ചു. പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു ഇതിനെ കുറിച്ച് ആയത്തിറക്കിയിട്ടുണ്ട്. അയ്യുഹൽ ലദീന ആമനു ലാ തകൂനു കല്ലദീന ആദവ മൂസ ഫബറഅഹു അല്ലാഹു മിമ്മ ഖാലു കാന ഇൻദല്ലാഹി വജീഹ. മൂസാ നബിയെ ദ്രോഹിച്ചവരെ പോലെ നിങ്ങൾ ആയിത്തീരരുത് എന്ന് പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു അവർ പറഞ്ഞതിൽ നിന്ന് മൂസാ നബിക്ക് ആ പറഞ്ഞ ആരോപണം ഇല്ല എന്ന് അള്ളാഹു ബോധ്യപ്പെടുത്തി. അള്ളാഹു ഇങ്ങനെ വലിയ സ്ഥാനമുള്ള ആളാണ് മൂസാ അലൈഹിസ്സലാം. ആയത്തിന്റെ തഫ്സീർ എടുത്തു നോക്കൂ, എല്ലാ തഫ്സീറുകളും ഈ ഹദീസ് കാണാം. ആ ബുഖാരി ഉദ്ധരിച്ച ഹദീസാണ്. നിങ്ങൾ നോക്കുക, ആരോപണം പറയുമ്പോൾ മൂസാ നബി എന്താ ചെയ്യാം? എന്ത് ചെയ്യണം? ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഇങ്ങനത്തെ ചില വർത്തമാനങ്ങൾ പറഞ്ഞാൽ എന്ത് ചെയ്യാനാണ് എന്ന് പറഞ്ഞതുപോലെ പഴയകാല നബിമാരും ഉമ്മത്തുകളും ജീവിച്ചിരിപ്പുണ്ടായിരുന്നില്ല, അങ്ങനെ ഒന്നും നടന്നു പോയിട്ടില്ല എന്നത് നിഷേധിക്കാൻ കഴിയില്ല. കാരണം അത് ലോക ചരിത്രമാണ്, ലോകത്തിലെ കോടാനുകോടി മനുഷ്യർ കൈമാറി വന്ന വിവരമാണ്. ഇസ്ലാം സത്യമാണ് എന്നതിൽ അത് മാത്രം മതി. നൂഹ് നബിയുടെ ചരിത്രം, ഹൂദ് നബിയുടെ ചരിത്രം, സാലിഹ് നബിയുടെ ചരിത്രം, എന്താ സംഭവിച്ചത്? അള്ളാഹുവിലേക്ക് ക്ഷണിച്ചു, അള്ളാഹുവിന്റെ ദീൻ പാലിച്ചവർ അള്ളാഹു രക്ഷിച്ചു, അല്ലാത്തവർ അള്ളാഹു സുബ്ഹാനഹു വതആല, നിഷേധിച്ചവർ അള്ളാഹു നശിപ്പിച്ചു. ബസ് ഖലാസ്, പ്രശ്നം അവസാനിച്ചു. എന്തിനാണ് അള്ളാഹു ഈ മുൻഗാമികളുടെ ചരിത്രം ഓർമ്മപ്പെടുത്തുന്നത്? ഈ ദീൻ ഹക്കാണ് എന്നതിന് അതിൽ പരം തെളിവ് ആവശ്യമില്ല. പഴയ ഉമ്മത്തുകളുടെ ചരിത്രം, ഖുൽ സീറു ഫിൽ അർദ്, പറയൂ നിങ്ങൾ ഭൂമിയിലൂടെ സഞ്ചരിച്ചു നോക്കൂ. ഫംദുറു കൈഫ കാന ആഖിബത്തു അല്ലദീന മിൻ ഖബ്ൽ കാന അക്സറുഹും മുശ്രിക്കീൻ. എന്നിട്ട് പഴയകാല ആളുകൾക്ക്, പഴയ സമുദായങ്ങൾക്ക് എന്ത് സംഭവിച്ചു എന്ന് നോക്കൂ. കാന അക്സറുഹും മുശ്രിക്കീൻ, അവർ മുശ്രിക്കുകളായിരുന്നു, അവരധിക പേരും മുശ്രിക്കുകളായിരുന്നു. അതുകൊണ്ട് സഹോദരങ്ങളെ, അല്ലാഹു നബിമാരെ അയക്കുക എന്നത് പുതുമയല്ല. ഖുൽ മാ കുന്തു ബിദഅൻ മിനർ റുസുൽ, പറയൂ നബിയെ, ഞാൻ അല്ലാഹുവിന്റെ റസൂലുകളിൽ ഒരു പുതിയ ആളല്ല. ഈ സൂറത്ത് യാസീന്റെ തുടക്കം എന്താ? യാസീൻ വൽ ഖുർആൻ ഹകീം ഇന്നക ലമിനൽ മുർസലീൻ. ഈ ഖുർആൻ തന്നെ സത്യമോ നബിയെ, താങ്കൾ മുർസലുകളിൽ ഒരാളാണ്. മുർസലുകൾ പലരും ഉണ്ടായിട്ടുണ്ട്. അള്ളാഹുവിന്റെ റസൂലുകൾ അള്ളാഹു നിരന്തരം നിയോഗിച്ചിട്ടുണ്ട്. അതറിയുന്നവർക്ക് എങ്ങനെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിഷേധിക്കാൻ സാധിക്കും? നസ്രാണികൾക്കും യഹൂദികൾക്കും എങ്ങനെ നിഷേധിക്കാൻ സാധിക്കും? അവർ വിശ്വസിക്കുന്ന നബിമാർ ആ നബിമാർ നബിമാരാണെന്ന് അവരെന്തിനാണ് വിശ്വസിക്കുന്നത്? അതിന് പല തെളിവുകളുണ്ട്. അതിനേക്കാൾ മുകളിലുള്ള തെളിവുകളാണ് മുഹമ്മദ് നബി സല്ലല്ലാഹുവിന്റെ കാര്യത്തിലുള്ളത്. ഒരിക്കലും അവർക്ക് നിഷേധിക്കാൻ സാധ്യമല്ല. സ്വന്തം മനസാക്ഷിയെ വഞ്ചിച്ചിട്ടല്ലാതെ, ആത്മവഞ്ചന നടത്തിയിട്ടല്ല. അതുകൊണ്ടാണ് അള്ളാഹു പറയുന്നത് ഇന്ന കുന്ന മുർസിലീൻ, നാം റസൂലുകളെ നിയോഗിക്കുന്നവൻ തന്നെയാകുന്നു. റഹ്മത്തൻ റബ്ബിക്, നിന്റെ റബ്ബിങ്കൽ നിന്നുള്ള കാരുണ്യമാണത്. റസൂലുകളെ നിയോഗിക്കുക എന്നത് മനുഷ്യരോടുള്ള കരുണയാണ്. കാരണം മനുഷ്യർ അങ്ങേയറ്റം അതിന് ആവശ്യക്കാരാണ്. അവർക്ക് സന്മാർഗം പറഞ്ഞു കൊടുക്കാൻ, നിങ്ങളുടെ വിശ്വാസം ഇതാണ്, ശരിയായ വിശ്വാസം ഇതാണ്, നിങ്ങൾക്ക് നിർബന്ധമായ കാര്യങ്ങൾ, നിങ്ങൾ ചെയ്യാൻ പാടില്ലാത്ത ഇതാണ്, ഇത് പറഞ്ഞു കൊടുക്കുക എന്നത് ഇതിലേക്ക് മനുഷ്യരങ്ങേറ്റ ആവശ്യക്കാരാണ്. തിന്നാനുള്ള അന്നവും കുടിക്കാനുള്ള വെള്ളവും എത്ര ആവശ്യമുണ്ട്, അതിനേക്കാൾ ഇതിനാവശ്യമുണ്ട്. ഇത് കിട്ടിയിട്ടില്ലെങ്കിൽ മനുഷ്യൻ കാലുകളെക്കാൾ അതപ്പതിച്ചു പോകും. അള്ളാഹുവിന്റെ റഹ്മത്താണ് അവൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മിലേക്ക് നിയോഗിച്ചു എന്നത്. ഇന്നഹു ഹുവസ്സമീഉൽ അലീം, കാരണം അവൻ അങ്ങനെ അയച്ച അള്ളാഹു അവനെല്ലാം കേൾക്കുന്നവനും എല്ലാം അറിയുന്നവനുമാണ്. അങ്ങനെയുള്ള റബ്ബിന് മനുഷ്യരെ വെറുതെ ഇങ്ങനെ അയച്ചുവിടുക എന്നത് യോജിച്ചതല്ല. അവൻ കേൾക്കുന്നു, അവൻ അറിയുന്നു. അതുകൊണ്ട് ആ റസൂലിന് ഉത്തരം നൽകിയവരാര്, ആ നബിയിൽ യഥാവിധി വിശ്വസിച്ചവരാര്, അവരല്ലാഹു അറിയുന്നു. അള്ളാഹു സുബ്ഹാനഹു വതആല എല്ലാം കേൾക്കുന്നു. റബ്ബ് സുബ്ഹാനഹു വതആല മുസ്ലിമീങ്ങളായി ജീവിച്ചു മരിക്കാൻ നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്ന ഇന്നക അൻത സമീഉൽ അലീം, തുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. اللهم فرج هم المهمومين من المسلمين، ونفس كرب المكروبين، واقض الدين عن المدينين، واشف مرضانا ومرضى المسلمين، وارحم موتانا وموتى المسلمين. صلى الله وسلم على نبينا محمد. سبحانك اللهم وبحمدك، اشهد ان لا اله الا انت، استغفرك واتوب اليك. السلام عليكم ورحمه الله وبركاته.